சரணம் சத்குரு சரணம் நாராயண குரு சரணம் சரணம் சத்குரு சரணம் நாராயண குரு சரணம் குரு சரணம் சத்குரு சரணம்
ജനങ്ങള് ശിവഗിരി വർക്കല ശിവഗിരി മഠത്തിൽ മഹാത്മാക്കളായ ശ്രീനാരായണ ഗുരുദേവനെയും ഗാന്ധിജിയുടെയും സമ്മേളനം ജനങ്ങൾക്ക് യോഗക്ഷേമം ഉണ്ടാക്കുന്ന ഒന്നായിത്തീരുമെന്നുള്ള വിശ്വാസം കൊണ്ട് ആനന്ദം കൊണ്ട് പുളകിതഗാത്രന്മാരായി തീർന്നു. ദീപാവല്യം ജ്വലന്ത്യം അപ്യനിവർത്തം തമോഹരൻ ശിവാദ്രിം പ്രവ്യാപൂർണ മകരോ നിശിചന്ദ്രമാ. രാത്രിയിലെ ഗാന്ധിജി ശിവേരിമഠം സന്ദർശിക്കുന്നതിന്റെ തലേ ദിവസം രാത്രി ധാരാളം വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നിട്ടും ഒഴിഞ്ഞുപോകാതിരുന്ന ഇരുട്ടിനെ നിശേഷം നശിപ്പിച്ചുകൊണ്ട് ശിവഗിരിയെ ചന്ദ്രിക കൊണ്ട് പ്രഭാപൂർണമാക്കി തീർത്തു. അരുണാഗമ മനോദ്ഭാസി ഭ്രാതുർഭൂതമഹർമുഖം അന്തരീക്ഷം ശിവഗിരോ രമ്യമതോനക്ഷണാത്. അരുണോദയം കൊണ്ട് അത്യധികമായി ശോഭിക്കുന്നതും ആവിർഭവിച്ചതുമായ ഉഷക്കാലം ശിവഗിരിയെ വലയം ചെയ്ത അന്തരീക്ഷത്തെ ക്ഷണം കൊണ്ട് അതിമനോഹരമാക്കി തീർത്തു. സുഗന്ധി ശീതളോ മന്ദ മാരുതശാന്തിദായക ബഹൂതത്രമരാശംസ സന്ദേശം പാവനം വഹൻ. ആ ശിവഗിരിയിലെ സുഗന്ധം കലർന്നതും ശൈത്യമുൾക്കൊള്ളേണ്ടതും ആർക്കും ദുഃഖശാന്തി ഉണ്ടാക്കുന്നതുമായ കുളിർക്കാറ്റ് സമ്മേളനം വിജയിക്കട്ടെ എന്ന ദേവന്മാരുടെ നിർദോഷമായ ആശംസയെ ഏറ്റുവാങ്ങിക്കൊണ്ട് ശിവഗിരിയിൽ നർത്തനം ചെയ്തു. പ്രഭാതാഗമതുഷ്ടാനാം വിഗഗാനാം കലസ്വന ദിവ്യക്ഷീണാം ജയാശംസ സൂക്തിവീർമിലിതോ ഭവേ. പ്രഭാതകാലം വന്നു ചേർന്നതിൽ സന്തുഷ്ടരായി തീർന്നവരായ പക്ഷികളുടെ ജയാശംസങ്ങൾ ദിവ്യർഷികളായ ജയ ആശംസിച്ചുകൊണ്ടുള്ള വചനങ്ങളോട് കലർന്നവയായി തീർന്നു പക്ഷികളുടെ കരച്ചിൽ. ഉത്തിഷ്ഠതാദൃതം യൂയച്ഛായാത്രയതിരുകുടാം ലക്ഷദീർഘസ്വരി സർവാനാഹ്വൈതി ശ്മശാദരാൻ. കോഴികൾ അല്ലയോ ജനങ്ങളെ, നിങ്ങൾ വേഗം എഴുന്നേൽക്കുവിൻ, നിങ്ങൾ വേഗം ഇവിടേക്ക് വരികയിൽ ഇതി ഉച്ചദീർഘസ്വരത്തിൽ എന്നിങ്ങനെ ഉറക്കെയുള്ളതും നീണ്ടതുമായ ശബ്ദം കൊണ്ട് എല്ലാവരെയും ആദരപൂർവ്വം വിളിച്ചു. ഖണ്ഡാരവ സമുൽപ്പന്ന ശാരദാ മന്ദിരാദ പ്രണവാത്മദിശ സർവ പൂരയന്ന പുരാൻപരാത്പരം. അനന്തരം ശിവഗിരിയിലെ ശാരദാശിവക്ഷേത്രത്തിൽ നിന്നും ആവിർഭവിച്ചതും ഓമെന്ന ആകാരത്തോടുകൂടിയതുമായ മണിനാദം എല്ലാ ദിക്കുകളെയും പൂരിപ്പിച്ച് പരിശുദ്ധമാക്കി തീർത്തു. വിദ്യാദി ദേവതായുക്തം വടൂനാം ജപതാം തഥ സ്വരസ്സുമധുര തേഷാം ഗന്ധർവത്വം ഉദയിരയത്. ആ പുലർക്കാലത്ത് വിദ്യാദിദേവതയായ ശാരദാദേവിയെക്കുറിച്ചുള്ള സ്തോത്രങ്ങൾ ജപിച്ചു തുടങ്ങിയ ബ്രഹ്മചാരികളുടെ അതിമധുരമായ ശബ്ദം അവർ ഗന്ധർവന്മാരാണെന്ന തോന്നലിനെ ഉണ്ടാക്കി. വളരെ മനോഹരമായിട്ട് സ്തോത്രങ്ങളെല്ലാം അവർ ചൊല്ലി. അലോകിയ പ്രമേയ പ്രഭാവേ രേവമന്യതാം ശിവാദ്രിം രവിരാശ്രിഷ്യ മഹാനഭ്യുദയ ജനാം. ഇപ്രകാരം അലൌകികങ്ങളും അപ്രമേയങ്ങളുമായ വൈശിഷ്ട്യത്തോടുകൂടിയതും ജനങ്ങൾക്ക് ലഭ്യങ്ങളും ശ്രേഷ്ഠങ്ങളുമായ അഭ്യുദയങ്ങൾക്ക് ആധാരവുമായ ശിവഗിരിയെ ആലിംഗനം ചെയ്തു. ശൃംഗം ശിവഗിരി പ്രാപ്തി ഹരിദ്വശേ ജനാബലി ഗംഗേ ഗംഗേ വാ പ്ലവത്തസ്യ സാനുദേശാത്മനോഹരൻ. ജനങ്ങളുടെ കൂട്ടം സൂര്യദേവൻ ശിവഗിരിയുടെ ശിഖരത്തിൽ എത്തിച്ചേർന്ന സമയത്ത് ഗംഗാപ്രവാഹം പോലെ ആ ശിവഗിരിയെ മനോഹരമായ താഴ്വര പ്രദേശങ്ങളെ മുഴുവൻ മുക്കിക്കളഞ്ഞു. ശിവഗിരി പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കൈമുക്കിക്കും. അപ്പൊ എല്ലാവരും പോയിട്ടുണ്ട് കൈതാത്ര. അല്ലേ, ഒരു സംശയം ചോദിക്കാമെന്ന് വെച്ചാൽ, ഇപ്പൊ പോയവരോടൊരു സംശയം ചോദിച്ചാൽ പറയോ? എന്നാ പിന്നെ ചോദിക്കുന്നില്ല. അറിയാവുന്നതാണെങ്കിൽ പറയാന്ന് പറഞ്ഞാൽ അറിയാത്തത് പറയോ എന്നാണ് അതിന്റെ അർത്ഥം. ഒരിക്കൽ ഗുരുദേവനോട് ഒരാൾ പറഞ്ഞു, മത്സ്യമാംസങ്ങൾ കഴിക്കുമെന്ന് ചോദിച്ചു. നിർബന്ധമില്ല, കിട്ടിയാ കഴിക്കുക. അപ്പൊ കിട്ടാത്തപ്പോഴും കഴിക്കുമായിരുന്നു പണ്ടല്ലേ എന്ന് ചോദിച്ചു. നമ്മൾ ശിവഗിരിയിലെ കയറി ചെല്ലുമ്പോഴത്തേക്ക്, മേൽപോട്ട് കയറി ചെല്ലുമ്പം ആദ്യം ശിവഗിരി എന്ന് പേര് വരാനായിട്ട് അവിടെ എന്തുകൊണ്ടാണ് ശിവഗിരി എന്ന് പേര് വന്നത്? എവിടെയായിരുന്നു ശിവന്റെ അമ്പലം? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അവിടെ പോയിട്ട്? ശിവന്റെ അമ്പലം ഉണ്ടായിരുന്നോ ഇല്ലയോ ശിവഗിരിയിൽ? കാക്കക്കൂട്ടിക്കല്ലെറിഞ്ഞ പോലെയായിരുന്നു. ശിവന്റെ അമ്പലം ഉണ്ടായിരുന്നു ശിവഗിരി. ഉണ്ടോ? എവിടെയായിരുന്നു? ഇന്നുണ്ടോ അതോ പണ്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഗുരുദേവൻ വരുന്നതിന് മുമ്പ് ശിവന്റെ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. ആരും വെയിൽ കൊള്ളിക്കണ്ട. അങ്ങനെ ക്ഷേത്രമൊന്നും ശിവഗിരിയില് ഈ പറയുന്ന പോലെ ഞാനിപ്പോ ചോദിച്ച് ഞാൻ പുതിയ അറിവ് നേടേണ്ടിയുണ്ട്. ശിവഗിരി എന്റെ ചോദ്യം, ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അത് എവിടെയായിരുന്നു? എന്നാ കേട്ടുള്ളൂ, ഇന്ന് നിൽക്കുന്ന സമാധി സ്ഥലത്ത് ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. ഇനി കേൾക്കാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഗുരുദേവനെ ഒരുപാട് ആരാധിച്ചിരുന്നത് ഗൃഹസ്ഥ ജനങ്ങളായിരുന്നു എന്നാണ് പൊതുവെ എല്ലാവരുടെയും ധാരണ. പക്ഷെ ഏറ്റവും കൂടുതൽ ഗുരുദേവനെ ആരാധിച്ചിരുന്നത് സന്യാസിമാരാണ്. ഗുരുദേവന്റെ ആത്മീയ വൈഭവം എന്താണെന്ന് അറിഞ്ഞത് ദിവ്യന്മാരായ ഒരുപാട് സന്യാസിമാരാണ്. ഗുരുദേവനെ കാണാൻ ഹിമാലയത്തിൽ നിന്നൊരു സന്യാസി വര്യൻ കേരളത്തിലേക്ക് വന്നു. മഹാതപസ്യയും സംസ്കൃതത്തിലൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള ഹിമാലയത്തിൽ താമസിച്ചിരുന്ന ഈ തപോവര്യൻ, ഇങ്ങനെ ഒരു സന്യാസി വര്യൻ കേരളത്തിൽ ഉണ്ടെന്നറിഞ്ഞിട്ട് കേരളത്തിലേക്ക് വന്നു. എന്നിട്ട് ഗുരുദേവനെ കാണാനായിട്ട് ഗുരുദേവൻ തിരുവനന്തപുരത്തുണ്ടെന്നറിഞ്ഞൊരു വൈദ്യന്റെ വീട്ടിൽ അങ്ങനെ അവിടെ ചെന്നപ്പോ അവിടുന്ന് നേരെ ശിവഗിരിക്ക് പോകുന്നു എന്ന് പറഞ്ഞു. ഉടനെ ഈ വൈദ്യ ഈ വന്ന സ്വാമിജി നേരെ ശിവഗിരി വന്നപ്പോ ഗുരുദേവൻ ആലുവായിലേക്ക് പോയി എന്ന് പറഞ്ഞു. ആലുവായി ചെന്നു കഴിഞ്ഞപ്പോ ഗുരുദേവൻ വീണ്ടും ശിവഗിരിക്ക് പോകുന്നു എന്ന് പറഞ്ഞു. ശിവഗിരിക്ക് പോകുന്നു, ശിവഗിരി വീണ്ടും തിരിച്ചു വന്നപ്പോ ശിവഗിരി ഗുരുദേവൻ ശിവഗിരി നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയി എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ചെല്ലുന്നതിന് തൊട്ട് മുമ്പേ ഇദ്ദേഹം ചെല്ലുമ്പോഴത്തേക്ക് ഗുരുദേവൻ അവിടുന്ന് പോയിരിക്കും. ഇങ്ങനെ ഈ സ്വാമിജി തീരുമാനിച്ചു, ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് ഞാൻ ഹിമാലയത്തിലിരുന്ന് അറിഞ്ഞിട്ടുള്ളത് സത്യമാണെങ്കിൽ, ദൈവമാണെങ്കിൽ ഇനി എന്റെ അടുക്കൽ ഗുരുദേവൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് കോവളത്തൊരു നാലുകാല് മണ്ഡപം അവിടെ മാറി ഒറ്റയിരിപ്പിരുന്നു. തപസ് തന്നെയാണ്. 7 ദിവസമാണ് ആ സ്വാമി അവിടെ ഇരുന്നത്. എത്ര ദിവസമാണ്? 7 ദിവസം. ഗുരുദേവൻ തിരുവനന്തപുരത്ത് ഒരു വൈദ്യന്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്നും പോകാനായിട്ട് ഒരുങ്ങിയപ്പോ കാറിലേക്ക് ഒരമ്മ ഒരു പഴക്കൊലയായിട്ട് വന്നു. വന്നപ്പോ പറഞ്ഞു, ഈ പഴക്കൊല ആർക്കും കൊടുക്കണ്ട, കാറിലെടുത്ത് വെച്ചോളാൻ പറഞ്ഞു. ഗുരുദേവന്റെ പരിപാടികളെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് തയ്യാറെടുക്കുന്നതാണ്. ഇതിനെന്തോ ഒരു വ്യത്യാസം വന്നു. ശിഷ്യന്മാര് ഗുരുദേവനെ അനുഗമിക്കുകയല്ലാണ്ട് ചോദ്യോത്തരങ്ങളൊന്നും അവിടെ ഇല്ല. ഇന്നാ ഗുരുദേവൻ വന്നിരുന്നെങ്കിൽ എന്തായാലും സ്ഥിതിയെന്ന് ആലോചിച്ച് നോക്കുക. ഒരു ചോദ്യമില്ല. ശിഷ്യന്മാരെല്ലാം നമ്മർ ശിരസ്കരായി തൊഴുത് നിൽക്കുകയുള്ളൂ. അവിടുന്ന് ഗുരുദേവൻ നേരെ കാറ് പോയത് കോവളത്തേക്കാണ്. ഗുരുദേവനത് അറിഞ്ഞിട്ടില്ല അദ്ദേഹം വന്നിട്ടുള്ളതോ ഒന്നും തന്നെ. 7-ാം നാളിൽ കാറ് ചെന്ന് പഴക്കൊല എടുത്തോളൂ എന്ന് പറഞ്ഞു നേരെ 4 കാലും മണ്ഡപത്തിൽ ചെന്നു. കണ്ണടച്ച് ധ്യാനനിരതനായിരിക്കുന്ന ആ സന്യാസി വര്യനെ മുമ്പിൽ ചെന്നിരുന്നു. ചെന്നിരുന്നപ്പം ഞാനിതാ എന്റെ തപസ്സുകൊണ്ട് സാക്ഷാൽ ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്തിയെന്നും പറഞ്ഞ് 7 നാളായിട്ട് കണ്ണടച്ചിരുന്ന സന്യാസി വര്യൻ ഇറങ്ങി നമസ്കരിച്ചു സാഷ്ടാംഗം. ഇവര് തമ്മിലുള്ള സംഭാഷണം മുഴുവൻ സംസ്കൃത ഭാഷയിലായിരുന്നു. ഗുരുദേവൻ രണ്ട് പഴം അദ്ദേഹത്തിന് കൊടുത്തിട്ട് ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യം ആദ്യത്തെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും 7 ദിവസം ഇങ്ങനെ ഒന്നും കഴിക്കാതെ ഉറങ്ങാണ്ടും ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആർക്കെങ്കിലും സാധിക്കുമോ? ആ 7 ദിവസം ഇത്രയും കഠിനമായ തപസ് ചെയ്ത ഈ സന്യാസി വരിയ 7-ാം നാളിൽ ഗുരുദേവനോട് പറയുക, ഞാൻ എന്റെ ദൈവത്തെ സാക്ഷാത്കരിച്ചു എന്ന് പറയുമ്പോ അപ്പൊ ഗുരുദേവൻ ആരാ ചിന്തിച്ചോ നിങ്ങൾ? അവിടുന്ന് അദ്ദേഹത്തെയും കൂട്ടി ഗുരുദേവൻ നേരെ ശിവഗിരിക്കാണ് വന്നത്. ശിവഗിരി മഠത്തിൽ വന്ന രണ്ടുപേരും ഗുരുദേവൻ അദ്ദേഹത്തെ അവിടെ താമസിക്കാൻ എല്ലാ സൌകര്യവും ഏർപ്പെടുത്തി അവിടെ തങ്ങി. അദ്ദേഹം തറക്കല്ലിട്ടതാണ് ഇന്ന് ശിവഗിരി നിൽക്കുന്ന ബ്രഹ്മവിദ്യാലയത്തിന്. മനസ്സിലായോ? അന്നത്തെ കാലത്ത് ഗുരുദേവന്റെ അനുഗ്രഹ ആശസ്സോടുകൂടി തന്നെ ഗുരുദേവന്റെ ശിഷ്യനും തന്ത്രത്തിലും എല്ലാത്തിലും പാണ്ഡിത്യമുള്ള ആളാണ് ശിവലിംഗദാസ് സ്വാമികൾ. ശിവലിംഗദാസ് സ്വാമികള് ഗുരുദേവന്റെ അനുഗ്രഹത്തോടുകൂടി തന്നെ അവിടെ ഒരു ശിവലിംഗ പ്രതിഷ്ഠ, ഇന്ന് കാണുന്ന ശിവഗിരി കുന്നെന്ന് പറയുന്നത് കുന്ന് ആണെങ്കിലും മോളിൽ ചെന്നാൽ താഴോട്ടൊരു ഇറക്കമായിരുന്നു പണ്ട്. നല്ലൊരു കുഴിയായിരുന്നു ഇന്ന് ആ സമാധി നിൽക്കുന്ന സ്ഥലത്തിന്റെ അത്രയും ഭാഗം. കുന്നിന്റെ മോളിൽ ചെന്ന് കയറിക്കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങി ചെല്ലണം ക്ഷേത്രത്തിൽ. അങ്ങനെ ഒരു ക്ഷേത്രം പണിയുകയും ക്ഷേത്രപ്രതിഷ്ഠാ സമയത്ത് ഗുരുദേവൻ വരുമ്പോൾ ശിവലിംഗ സ്വാമിയുടെ ക്ഷേത്രം ഉറപ്പിച്ചു കഴിഞ്ഞു. ഗുരുദേവൻ അനുഗ്രഹിക്കുകയേ വേണ്ടുള്ളൂ. ഉടനെ ശിവലിംഗദാസ് സ്വാമികളോട് ഗുരുദേവൻ പറഞ്ഞു, എന്തായാലും നീ പ്രതിഷ്ഠിച്ചാൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഈ ദിവ്യനായ ഹിമാലയത്തിൽ നിന്ന് വന്ന സ്വാമിജി ഇവിടെ നിന്ന് പോകാൻ സമയത്ത് പറഞ്ഞു, ഈ ശിവക്ഷേത്രം നിൽക്കുന്നിടത്ത് ഒരു മഹാസമാധി വരും, ഈ ശിവക്ഷേത്രം ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം അവിടുന്ന് പോയത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഈ ശിവക്ഷേത്രത്തിന് തീപിടിക്കുകയാണുണ്ടായത്. അതിൽ അവശേഷിക്കുന്ന ആളാണ് ശാരദാമഠത്തിന്റെ തൊട്ട് മുകളിൽ ഇരിക്കുന്ന നന്ദികേശൻ എന്ന് പറയുന്നത്. ബാക്കി അന്ന് ഉണ്ടായിരുന്ന എല്ലാം പോയി. ആ സ്ഥാനത്താണ് ഇന്ന് ഏത് നിൽക്കുന്ന ഗുരുദേവന്റെ സമാധി. മനസ്സിലായ? ശിവക്ഷേത്രത്തിന്റെ അതുകൊണ്ടാണ് ശിവഗിരി എന്നുള്ള പേരും ലഭ്യമായി. മനസ്സിലായില്ല? ഈ സ്വാമി അവിടുന്ന് പോയി, എല്ലാം കഴിഞ്ഞു. അതിനിടയ്ക്ക് ചില ഭക്തന്മാരുണ്ട്, നമ്മുടെ ഇടയ്ക്ക് ഉള്ള ഭക്തന്മാർ. എന്താ, ഗുരുദേവനെ അങ്ങ് മുറുക്കി പിടിക്കും, വേറെ എല്ലാത്തിനെയും അങ്ങ് നിന്ദിക്കും. അത് തെറ്റാണ്. ഗുരുദേവൻ മാത്രമേ ശരിയുള്ളൂ, വേറെ ഒന്നും പിന്നെ ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റാണ്. കാര്യം ഗുരുദേവൻ തന്നെ എത്ര പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട് ദേവീ ദേവന്മാരെ, ഇല്ലേ? അപ്പം അങ്ങനെ പ്രതിഷ്ഠകൾ നടത്താണ്ട് ഗുരുദേവന്റെ പ്രതിഷ്ഠ തന്നെ ഗുരുദേവന് ചെയ്തുകൂടായിരുന്നു. അപ്പം നമ്മൾ ഗുരുദേവനെ ആരാധിക്കുന്നതിനോടൊപ്പം മറ്റുള്ളതിനെ നിന്ദിക്കാൻ കൂടി പഠിക്കരുത്. ഏത് ദേവതകളെയും വണങ്ങാനേ ഗുരു പഠിപ്പിച്ചിട്ടുള്ളൂ, അല്ലേ? ഏതെങ്കിലും ദേവതയെ നിന്ദിക്കാൻ ഏതെങ്കിലും വാക്കിലൂടെ ഗുരുദേവൻ എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പൊ അത് ഗുരുദേവന് ഹിതമോ അഹിതമോ ആയിത്തീരും. എന്താ പറയുക? അഹിതമായിത്തീരുന്നത് കൊണ്ട് നമ്മൾ ആ ധർമ്മം ചെയ്യരുത്. മറ്റുള്ളവർ ഉപാസിക്കുന്ന ദേവതകളെ നമ്മൾ നിന്ദിക്കാനും പാടില്ല. മറിച്ച് നമ്മൾ ചെയ്യേണ്ട എല്ലാത്തിനെയും അംഗീകരിക്കുന്ന ഒരു വിശാല ഹൃദയമായിരുന്നു ഗുരുദേവന്റേത്. അതുപോലെ എല്ലാത്തിനെയും അംഗീകരിക്കുന്ന ഒരു രീതി വിധാനം നമ്മളിൽ ഉണ്ടാക്കി എടുക്കുകയുമാണ്. ചില ആളുകളുണ്ട് ഗുരുദേവനെ പ്രാർത്ഥിക്കുന്ന ഒരു ശബരിമല പോകരുതെന്ന് പറയും. യഥാർത്ഥത്തിൽ ശിവഗിരിക്കാര് പോകേണ്ടത് ശബരിമലയല്ല. എന്താ കാര്യം? ജാതിമത ചിന്തകളില്ലാത്ത ഏക സ്ഥാപനം ഇപ്പൊ ഏതാ? ശബരിമലയാണ്. ആർക്ക് വേണേലും പോകാം. ഗുരുവിന്റെ ആശയം ഏറ്റവും കൂടുതൽ നടപ്പാക്കിയിട്ടുള്ളത് ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിലല്ല, പിന്നെ എവിടെയാ? ശബരിമലയിലാണ്. ഗുരുദേവൻ പ്രതിഷ്ഠിച്ച വടക്കൻ മലബാറിലുള്ള പല ക്ഷേത്രങ്ങളുടെയും മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ശബരിമലയിൽ അത് മാത്രമില്ല. എന്താ കാര്യം? അവിടെ എല്ലാ മതസ്ഥർക്കും പോയി തൊഴുത് ഭക്തിയാണ്. അപ്പം ഗുരുദേവന്റെ ആശയം നടപ്പാക്കിയ സ്ഥലത്ത് പോണോ വേണ്ടേ? നമ്മൾ അങ്ങനെയൊന്നും നിന്ദിക്കേണ്ട സ്ഥാപനങ്ങളൊന്നുമല്ല മറ്റുള്ളതെന്നൊക്കെ നമ്മൾ അറിഞ്ഞു വയ്ക്കണം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ വേണ്ടത് ഗുരുദേവൻ ആരാധിച്ചിരുന്നത് പോലെ തന്നെ എല്ലാ ദൈവങ്ങളെയും ആരാധിക്കാനുള്ള ഒരു സാമ്പ്രദായിക രീതിയും നമുക്ക് വേണം. മറ്റൊരു കാര്യം കൂടെ ഗുരു സൂചിപ്പിക്കുന്നുണ്ട്. ഒരിക്കലൊരു ശിവഗിരിയിൽ ഒരു വേലി വെച്ചിരുന്നു. ഒരു ഭക്തൻ എന്ത് ചെയ്തു, ഇതേപോലെ ഗുരുവിനെ അല്ലാണ്ട് ഒന്നിനെ അംഗീകരിക്കാത്ത ചില ആളുകളുണ്ട്. അതിനകത്ത് അർത്ഥമില്ല എന്ന് മാത്രമല്ല, നിന്ദ എന്നുള്ളൊരു വാക്ക് ഗുരുദേവന്റെ നിഘണ്ടുവിലേ ഇല്ലായിരുന്നു. ഒരാളെപ്പോലും നിന്ദിക്കുന്ന ഒരു വാക്ക് ആരുപയോഗിക്കില്ല, ഗുരുദേവൻ ഉപയോഗിക്കില്ല. സത്യാഗ്രഹ സ്ഥലത്ത് വൈക്കം സത്യാഗ്രഹത്തിൽ നിന്ന് ഗുരുദേവൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഗുരുദേവന്റെ ജീവചരിത്രത്തിൽ പോലും നമുക്ക് ആരെയും നിന്ദിക്കുന്ന വാക്കുകളെ ഉപയോഗിച്ചതായിട്ട് കാണാനില്ല. അതുകൊണ്ടല്ലേ ആദ്യകാലത്ത് ബ്രാഹ്മണന്മാർ എത്ര പേരായിരുന്നു സന്യാസിമാരായിട്ട് ഗുരുദേവനോടൊപ്പം ഉണ്ടായിരുന്നത്. മറ്റ് സമുദായത്തിൽപ്പെട്ടവരല്ല എത്ര പേര്. ഗുരുദേവൻ ആരെയെങ്കിലും നിന്ദിക്കുമായിരുന്നു, അവര് ഗുരുദേവന്റെ കൂടെ കൂടുമായിരുന്നോ? അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഗുരുദേവൻ ജാതീയത കൊണ്ടുള്ള ഉച്ചനീചിത്വ ഭാവത്തെ എതിർത്തെങ്കിലും വ്യക്തികളെ അതുകൊണ്ട് എതിർത്തിരുന്നില്ല ഗുരു ഒരിക്കലും. അത് നമ്മൾ മനസ്സിലാക്കുകയും വേണം. വേലിരുന്നതിനെ എടുത്തു മാറ്റിയിട്ട് ഗുരുദേവന്റെ മെതിയടി പാതുകം കൊണ്ടുവന്ന് അവിടെ വെച്ചു. ഈ വേലിവിടെ വേണ്ട, പകരം പാതുകം മതിയെന്ന് പറഞ്ഞു. ഇങ്ങനെ കുറെ ദുശാഠ്യന്മാരായ ഗുരുദേവ ഭക്തന്മാരെ എല്ലായിടവും കാണാം. അതൊരിക്കലും ഹിതമല്ല, അഹിതമാണെന്ന് തന്നെ എടുത്തു പറയുന്ന ഒരു സന്ദർഭമാണ് ഇത്. വേലെടുത്ത് മാറ്റിയത് ഗുരുദേവന്റെ പാതുകം വെച്ചപ്പോൾ അത് ഗുരുദേവന്റെ അരികിലെത്തി. ഇങ്ങനെ ഒരാൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അയാളെ ഇനി വിളിക്കുന്നു പറഞ്ഞു. വിളിച്ചു, എന്തിനാണ് വേലെടുത്ത് മാറ്റിയിട്ട് നമ്മുടെ പാതുകം അവിടെ വെച്ചത്? അത് പാതുകത്തിലാണ് ഗുരുദേവ സങ്കല്പം. അപ്പൊ ഗുരുദേവൻ ഉടനെ ചോദിച്ചത് എന്താണെന്നറിയാം? പാതുകം നാമാവെങ്കിൽ പിന്നെ എന്തുകൊണ്ട് വേല് നാമായിക്കൂടാ? പാതുകം നാമാകാമെങ്കിൽ പിന്നെ വേല് നമ്മ ആയിക്കൂടെ? അപ്പൊ വേലിരുന്നാൽ എന്താ ദോഷം? വേലെടുത്ത് അവിടെ വയ്ക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ നിരർത്ഥകമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവരെ അതിന് താക്കീത് ചെയ്ത് ഗുരുഭക്തന്മാര് പലയിടത്തും വിവാദങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടാണ് പൊതുവെ കേൾക്കുന്നത്. മറ്റുള്ളതിനെയൊക്കെ കഴുത്ത് മുറിച്ചങ്ങ് നിഷേധിക്കുന്നത് കൊണ്ട് എന്താ ഈ ഗുരുവിശ്വാസത്തിലേക്ക് ഒരുപാട് പേര് വരാനും വൈമനസ്യം കാണിക്കുന്നുണ്ട്. ഗുരുവായൂർ പോകുന്നത് ഇഷ്ടമല്ല ചിലർക്ക്. ചിലർക്ക് അനന്തപത്മനാഭനെ കാണുന്നത് ഇഷ്ടമല്ല, ആറ്റുകാൽ പൊങ്കാല ഇടുന്ന ഇഷ്ടമല്ല. ഈ പറയുന്ന ആളുകളുടെ പറച്ചിൽ കേട്ട ഗുരുദേവൻ ഇവരുടെ കക്ഷത്തിലിരിക്കുന്ന പോലെയാണ്. ഇങ്ങനെ അങ്ങ് ഗുരുദേവനെ വലിയ ഇതാക്കിക്കൊണ്ട് ബാക്കി എല്ലാത്തിനും നിഷേധിക്കുന്ന ഈ പ്രകൃതക്കാർക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്നറിയാം? ദുർബുദ്ധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിനും വകതിരിവില്ലാത്ത മനുഷ്യരെന്ന് വേണമെങ്കിൽ അവരെ പറയാം. ഇങ്ങനെയുള്ളവരുടെ വലയിലൊന്നും ഈ സത്താകം കേൾക്കുന്ന പാവങ്ങളായ നിങ്ങൾ പോകരുത്. നിങ്ങൾ എത്ര പേര് പാവമാണെന്ന് എനിക്ക് അറിയില്ല, എന്നാലും പറയുക, നിങ്ങളാരും പോയി വീണേക്കരുത്. കാര്യം നമുക്ക് ഗുരുദേവന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അവശ്യമായി വേണ്ടത് ഞാനൊരു ഗുരുഭക്തനാണെങ്കിൽ ചെയ്യേണ്ട ധർമ്മം എനിക്ക് മറ്റൊരാളെക്കൂടെ ഗുരുഭക്തനാക്കാൻ ചെയ്യേണ്ട ധർമ്മമാണ് എന്റെ ദൗത്യം. അല്ലാണ്ട് മറ്റൊരാളിന്റെ അടുക്ക് നമ്മുടെ ദുശാഠ്യത്തും പ്രകടിപ്പിച്ച് മേലാൽ ഗുരുവിന്റെ അരികിലേക്ക് വരാത്ത വിധ അവനെ അകറ്റി നിർത്തുകയാണെങ്കിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പോലത്തെ കർമ്മം തന്നെയാണ് അത്. അതുകൊണ്ട് ചെമ്പഴന്തി വരുന്നു, ശിവഗിരി പോകുന്നു, മരുത്വാമലയ്ക്ക് പോകുന്നു, എല്ലായിടത്തും പോകുന്നു. ഞങ്ങൾ വാടാനപ്പള്ളിയിൽ ഒരു പരിപാടിക്ക് പോയി. ഇപ്പൊ രവിശങ്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഭക്ത ഞങ്ങളുടെ അടുക്കെ വന്നു. ഇപ്പൊ ഞാനവിടെ മാറി നിൽക്കുക. അപ്പൊ അവരുടെ സംസാരമൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഏകദേശം അല്പ ഹൈറ്റ് കുറഞ്ഞൊരു സ്ത്രീയാണ്. പഴയ കാലത്ത് പാറപ്പുറത്തിലെ കൊട്ടുന്ന സൗണ്ട് പോലത്തെയാണ് അവരുടെ ശബ്ദം. പിന്നെ അവര് കുറേ സ്ഥലത്തെ അങ്ങോട്ട് നിന്ദിച്ച് അന്നദാനം കൊടുക്കുന്നതും മറ്റു ചെയ്യുന്നതും എല്ലായിട്ട്. അപ്പൊ ഞാൻ എല്ലാം കേട്ട് കുറെ നേരം നിന്നിട്ട് അവസാനം അവരോട് ചോദിച്ചു. രവിശങ്കറിനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇങ്ങനെ പത്രമാധ്യമങ്ങളിലൂടെ കാണാമെന്ന ഒരു പേര് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ, എന്റെ മുമ്പിൽ. ഇനി രവിശങ്കറിന്റെ ഭക്തയെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ പരിചയപ്പെട്ടു. നിങ്ങളിപ്പോ സംസാരിച്ച രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ ഗുരുവെങ്കിൽ ഞാൻ പിന്നെ നിങ്ങളുടെ ഗുരുവിന്റെ അടുക്ക് എന്തെങ്കിലും വരുമോ എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന എന്താ? ശരിക്കും പറഞ്ഞ ഒരാള് പോലും ഗുരുവിന്റെ അടുക്കിലേക്ക് വരരുത് എന്നുള്ള പ്രവൃത്തി തന്നെയാ അർത്ഥത്തില്. നമ്മൾ അങ്ങനെ ഒരാളുടെയും വിശ്വാസത്തെ ഹനിക്കണമെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടില്ല. ഒരാളിന്റെ പോലും വിശ്വാസത്തെ ഗുരു ഇല്ലാണ്ടാക്കിയിട്ടുമില്ല. ഉണ്ടോ? ഗുരുദേവൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഗുരുഭക്തന്മാര് ഗുരുഭക്തി മാത്രമാണ് ശരി, ബാക്കിയെല്ലാം തെറ്റ് എന്നുള്ള ന്യായവാദം കളയണം. മറിച്ച് ഗുരുഭക്തന്മാർക്ക് വേണ്ടുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നവരാണ് ശരിയായ ഗുരുഭക്തന്മാര് എന്ന് പറഞ്ഞാൽ ഒന്നിനെ എതിർക്കാണ്ടും നമ്മുടെ ദൗത്യം എന്താ? സൗമ്യമായ രീതിയിൽ ഗുരുദേവൻ നമുക്ക് വരച്ചു തന്ന ഏറ്റവും നല്ല സൗമ്യം, ശാന്തമായ മനസ്സോടുകൂടി ഭജിക്കുന്ന ഈശ്വരഭക്തന്മാർ, അങ്ങനെയുള്ളവർ നമുക്ക് കുറവാണെന്ന് ഗുരു പലതവണ ആവർത്തിച്ചു പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും നമ്മൾ ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന നിന്ദാപരമായ കാര്യങ്ങൾ ചെയ്യരുത്. ശബരിമല പോകാൻ ഒരാൾ മാലയിട്ടു, വ്രതമെടുത്തു. വ്രതമെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതോ ഒരു സ്വാമി ഇദ്ദേഹത്തെ വളരെ മോശമായിട്ട് ശബരിമല പോകാം, ശിവഗിരിക്ക് പോയിക്കൂടാ എന്ന് പറഞ്ഞ് സംസാരിച്ചു എന്നും പറഞ്ഞ് ഇദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ്, ഒരാള് വന്ന് പോകണ്ടെന്ന് പറയുമ്പോ പോകണ്ടാതിരിക്കാന്, പോണെന്ന് പറയുമ്പോ പോണെന്നിരിക്കാന്, അപ്പൊ നിങ്ങളുടെ വിശ്വാസം തന്നെയല്ലേ അത് ഈ തെറ്റ്? നിങ്ങൾ ആദ്യം നിങ്ങളോട് ചോദിക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു അത് എന്റെ ഇഷ്ടമാണെങ്കിൽ വ്യക്തമായ തീരുമാനം എനിക്കുണ്ടാകണം. ആരെങ്കിലും വന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടല്ല അത് മാറ്റേണ്ടത്. അനാവശ്യമായ കാര്യങ്ങളും നമ്മളിൽ നിന്ന് മാറേണ്ടത് കാലഘട്ടത്തിനനുസരിച്ച് ആവശ്യമാകുന്നതിനോടൊപ്പം തന്നെ ഗുരുജനങ്ങളിൽ വേണ്ടുന്ന ഏറ്റവും വലിയ സദുദ്ദേശപരമായ സാൻമാർഗീയമായ ഒരു നിഷ്ഠ, പരദ്രോഹം അരുത്. അന്യരെ നിന്ദിക്കുന്ന വാക്കുകള് ഒരിക്കലും ഗുരുഭക്തന്മാര് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ വീട്ടിലുള്ളവരോടായാലും ശരി, നാട്ടിലുള്ളവരോടായാലും ശരി, ആരോടായാലും ശരി, നിങ്ങളുടെ സൗമ്യമായ രീതിയാണ് മറ്റുള്ളവരെ ഗുരുഭക്തിയിലേക്ക് ആകർഷിക്കുന്നെങ്കിൽ. മഹാത്മാഗാന്ധി ഇപ്പൊ ശിവഗിരി വന്നിരിക്കുക. എവിടെ വന്നിരിക്കുന്നു? ശിവഗിരിയിൽ. ശിവഗിരി വന്ന മഹാത്മാഗാന്ധിയുടെ മുമ്പിൽ ശിവഗിരിയിലെ മാമരങ്ങൾ പോലും സ്വാഗതമരുളുന്ന രംഗമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പം അവിടെയുള്ള വൃക്ഷലതാദികൾ പോലും ഗുരുദേവ മന്ത്രം ചൊല്ലുന്നത് പോലെ രവീന്ദ്രനാഥ ടാഗോറിനും ഒക്കെ തോന്നിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഗുരുദേവനെ സ്നേഹിക്കുന്നതാണ്. ഗുരുദേവൻ സ്നേഹിക്കുന്നു പ്രകൃതിയെ, ഗുരുദേവനെ സ്നേഹിക്കുന്നു പ്രകൃതി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചത് ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ. ആരോടാ ഇത് പ്രാർത്ഥിച്ച കരുണാകര? നൽകു ഉള്ളിലൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. ഒരു എറുമ്പിനെ പോലും വേദനിപ്പിക്കുന്ന വാക്കുകൾ എനിക്കുണ്ടാകരുത്. ഉദയഭാനു എന്ന് പറയുന്ന ഗുരുദേവന്റെ പിന്നീട് ശിഷ്യനായ ധർമ്മയിതന്യ സ്വാമികളുടെ വീട്ടിൽ ഗുരുദേവൻ ഒരു തവണ ചെന്നു. നല്ല ഗോരിച്ചൊരിയുന്ന മഴയുള്ള ഒരു ദിവസമാണ് ഗുരുദേവൻ അവരുടെ വീട്ടിൽ ചെന്നത്. ചെന്നപ്പം ഇങ്ങനെ പെട്ടെന്ന് കയറി ചെന്നപ്പോഴത്തേക്ക് പായ ഗുരുദേവന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി വെച്ചിരുന്ന എടുത്തിട്ട് അപ്പൊ അതിനകത്തില്ല കടിക്കുന്ന ഉറുമ്പ്, നെയ്യുറുമ്പെന്ന് പറയും. അപ്പൊ അത് കടിക്കുന്നതാണ്. അപ്പം അതെടുത്തിട്ട് ഗുരുദേവന്റെ മുമ്പിൽ എടുത്ത് വെച്ചത്, ഇനി എന്താ ചെയ്യാ? ഗുരുദേവൻ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, അതങ്ങ് നിവർത്തിയിട്ടോളാം പറഞ്ഞു. എന്നിട്ട് ഇത്ര മാത്രം പറഞ്ഞു, എറുമ്പിനും ആളെ അറിയാം, ഗുരുദേവനെ ഒന്ന് കടിക്കുക പോലും ചെയ്തിട്ടില്ല. മനസ്സിലായ? അപ്പൊ അതുങ്ങൾക്കൊക്കെ ആളെ അറിയാം, നമുക്കാണോ ഇപ്പൊ ഗുരുദേവനെ അറിയാത്തതെന്നാണ് എന്റെ സംശയം. നമുക്ക് ആർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഗുരുദേവന്, ഉണ്ടോ? അപ്പൊ മനസ്സിലാക്കണമെങ്കിൽ ഒരു 10 സപ്താഹമെങ്കിലും നമ്മൾ കേൾക്കണം. 10 കൊണ്ടാവുമോ എന്നുള്ള കാര്യം സംശയത്തിലാണ് ഇവിടെ ഇരിക്കുന്ന പലരും. എന്തായാലും ഇവിടെ പ്രകൃതി പോലും ഗുരുദേവനെ സ്വാഗതം ചെയ്യുന്ന ഒരു രംഗമാണ് ഇവിടെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനസങ്കുലതാം പ്രാപ്തേപി അനിരുദ്ധേ മഠേ ശിവേ നിശബ്ദതാ ഭക്തിരസകൃതഹസ്താവിരാജത. ജനസംഘങ്ങള് നിറഞ്ഞ് തിക്കും തിരക്കും ഉണ്ടായെങ്കിൽ കൂടിയും വിലക്കുകളില്ലായിരുന്ന ശിവഗിരി മഠത്തിൽ എന്താ ഭക്തിരസം കലർന്ന ഒരു നിശബ്ദത ആകർഷകമാമണ്ണം നിലനിന്നിരുന്നു. ഇപ്പൊ നമ്മൾ ഗുരുദേവൻ ജനിച്ച വീട്ടിലേക്ക് ചെന്ന് എത്ര ശാന്തതയാണ് അവിടെ. അന്നും ഇന്നും ഉള്ള ആ ശാന്തത നിങ്ങൾ ആരെങ്കിലും അത് ആസ്വദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പോയൊരു 10 മിനിറ്റ് ഇരുന്ന് നോക്കണം. വളരെ പ്രശാന്തമായൊരു ശാന്തത നമ്മളെയും കൊണ്ടുപോകുന്നത് കാണാം. സേവാഭടാനം സജ്ജാനം സഹായേന വിനാജന സ്വയം നിയന്ത്രിത സർവേ ഗമനാഗമനേ ദ്യതു. ശിവഗിരിയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ജനങ്ങളും സൗകൃത്യങ്ങൾ നിർവഹിക്കാൻ ഒരുങ്ങി നിന്നിരുന്ന സേവാഭടന്മാരുടെ സഹായം കൂടാതെ തന്നെ വേണ്ട നിയന്ത്രണം സ്വയം കൈക്കൊണ്ടവരായിട്ട് പോകുക വരിക എന്ന കൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. വനജാക്ഷി വിലാസാഖ്യേ മനോജ്ഞേ തിരിമന്ദിരെ ഗുരുശിഷ്യാവൃതയതിഷ്ടതിഥിം പ്രതിപാലയൻ. ശ്രീനാരായണ ഗുരുദേവൻ ശിഷ്യന്മാരൊത്ത് വനജാക്ഷി വിലാസം എന്ന പേരോടുകൂടിയ മനോഹരമായ അതിഥി മന്ദിരത്തിൽ അതിഥിയെ പ്രതീക്ഷിച്ച് നിലകൊണ്ട് പതേ പതേ പതിജനൈ കൃതപൂജേ വിളംബിതം. മഹാത്മാ സാനുവോ യത്ര ശകടാനഗതോ ധൃതം. പറയാണ് ഓരോ സഞ്ചാരമാർഗത്തിലും ഓരോ അടിയടി അടുത്തടുത്തുള്ള ഓരോ ഇടത്തിലും ജനങ്ങളാൽ പൂജിക്കപ്പെട്ടവനായ മഹാത്മാഗാന്ധി അനുയായികളോടുകൂടി നിശ്ചിത സമയം കഴിഞ്ഞ് ഏറെ താമസിച്ചവനായിട്ട് മോട്ടോർ വാഹനം വഴി അതിവേഗം വന്നു ചേർന്നു. ഗാന്ധിദേവോ വിജേതാം മഹാത്മ്യേ സമുദ്ധിത ജനസംഗാന്നഭോവീനി വിനത്തിസ്മജയോരവ. മഹാത്മാഗാന്ധി ജയിക്കട്ടെ ജയിക്കട്ടെ എന്നുള്ള ആകാശവീതിയെ ഭേദിച്ച് ബഹിർദ്വാരേ സ്ഥിതാശിക്ഷ പ്രത്യുഗമ്യ മഹാതിഥിം അനയസ്തം നീതിവിജ്ഞ ഗുരുരന്തികമാദരാത്. അതിഥി മന്ദിരത്തിന്റെ പ്രവേശന ദ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്നവരും ആചാര മര്യാദകളെല്ലാം വേണ്ടവണ്ണം ഗ്രഹിച്ചിട്ടുള്ളവരുമായ ആ ശ്രീനാരായണ ശിഷ്യന്മാര് ഗുരുദേവന്റെ അനച്ചപ്രകാരം എന്തെല്ലാം അവർ ചെയ്യുന്നത്, ആശ്രമത്തിലേക്ക് വരുന്നവരെ ഏത് വിധത്തിൽ സ്വീകരിക്കുന്നുവെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കി. ഇതെല്ലാം ഇതിനകത്ത് വർണ്ണിക്കുമ്പോൾ അതിഥിയായിട്ട് വരുന്ന ആളുകളെ എങ്ങനെ സ്വീകരിക്കണമെന്നുള്ളത് ഗുരു ഒരിടത്ത് മാറി നിന്നിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ഭക്തന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. രവീന്ദ്രനാഥ് ടാഗോർ വന്നപ്പം ഗുരുദേവൻ ആദ്യം കാഴ്ചവെച്ച വസ്തു എന്താണെന്നറിയോ? നിങ്ങളുടെ ഇവിടെ എന്താ പറയുന്നറിയില്ല, പൊങ്ങെന്ന് പറയും. എന്താണ് ഈ തേങ്ങയുടെ അകത്തുള്ള? അങ്ങനെ തന്നെയാണോ പൊങ്ങ്? ഈ തേങ്ങയുടെ ഉള്ളിൽ അത് എടുത്ത് ഒരു പാത്രത്തിലാക്കി കൊണ്ടുവന്ന് മുന്നിൽ വെച്ചിരുന്നു ആദ്യത്തെ സൽക്കാരം കൊടുത്തപ്പം. അത് ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരമാണ്. അതിഥികളായിട്ട് ആര് വന്നാലും അവരെയെല്ലാം വേണ്ട വിധത്തിൽ സൽക്കരിക്കുന്നതിൽ ഗുരുദേവൻ വളരെ ജാഗരൂകനായിരുന്നു. അപ്പൊ ഗുരുദേവ വിശ്വാസികൾ എത്രത്തോളം ജാഗരൂകരായിരിക്കണം? വളരെയധികം ജാഗരൂകരായിരിക്കണം. ഇവിടെ പറയുകയാണ് പ്രവേശന ദ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്നതും ആചാര്യമര്യാദകൾ വേണ്ടവണ്ണം ഗ്രഹിച്ചിട്ടുള്ളവരുമായ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാർ വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്ന മഹാത്മാഗാന്ധിജിയെ അത്യാദരവോട് സ്വീകരിച്ചിട്ട് ശ്രീനാരായണ ഗുരുദേവന്റെ സമീപത്തേക്ക് കൊണ്ടുപോയി. സ്മിതജ്യോത്സ്നാം മനോജ്ഞാസ്യം ദീർഘവക്രാഗ്രനാസ്യം പ്രാംശ്യം മഹാവുജം ശാന്തം ശുഭ്രശുദ്ധാമൃതാമൃതം അഷ്ടാഗംഗാരഹിതം പ്രസ്ത്രയസവനാദനം ശമാധിഷക്കസമ്പന്നം അവിവച്ഛാസ്യ വിക്രമം മഹാഭാരത രാക്ഷസ്യ ജന്മഭൂമി കൃപാവശാത് സ്വാതന്ത്രായ തപസ്യന്ത്യം ത്യാഗമാത്രാധനം മുനി ദൃഷ്ട്വാ ഗുരുരതീന്ദ്രോ വി തസ്മിന്നാദരവാനഭൂത് ഗുണാത്ഭൂതേ കോനു നാസ്യാത് വസ്തൂന്യതോ ദൃശജനോ. പുഞ്ചിരിയാകുന്ന പൂനിലാവ് കൊണ്ട് മനോഹരമായ മുഖമണ്ഡലത്തോടുകൂടിയിരിക്കുന്ന ആ ശ്രീനാരായണ ഗുരുദേവൻ ദീർഘവും അഗ്രം വളഞ്ഞതുമായ നാസികയോടുകൂടിയവനും ദീർഘകായനും മുട്ടുവരെ നീണ്ടുകിടക്കുന്ന കൈകളുള്ളവനും ഹർഷശോകാദികളായ വികാരങ്ങളോടുകൂടാത്തവനും വെളുത്തതും നിർമ്മലവുമായ വസ്ത്രം ധരിച്ചവനും കാമക്രോധ ലോപമോദമഹ മാത്സര്യങ്ങളൊന്നുമില്ലാത്തവനും വിനയം കൊണ്ട് കുനിഞ്ഞ മുഖത്തോടുകൂടിയവനുമായ തിദിക്ഷ ശ്രദ്ധയും സമാധാനം ഗുണങ്ങളോടുകൂടിയവനും സിംഹപരാക്രമനും കൃപാവശാൽ മഹാഭാരത രാഷ്ട്രത്തിന്റെ ഭാരതതന്ത്രം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദരിദ്രവും ദാരിദ്ര്യവും ബാധിച്ച് ദുഃഖിക്കുന്ന സ്വന്തം നാട്ടുകാരെ കണ്ട് ദുഃഖിക്കുന്നവനും ജന്മഭൂമിയുടെ മഹത്വമായ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമുചിതങ്ങളായ കർമ്മങ്ങളും ക്ലേശങ്ങളും സഹിക്കുന്നവനുമായി ത്യാഗം ഒന്നുമാത്രം ധനമായിട്ടുള്ളവനും ആത്മജ്ഞാനിയുമായ മഹാത്മാഗാന്ധിയെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ആദരവുള്ളവനായി തീർന്നു. ആര് ഒരുവനാകട്ടെ അത്ഭുതകരമായ ഗുണവിശേഷങ്ങളുള്ള ഒന്നിൽ ഏതാദർശനായി ഇപ്രകാരം ആദരവുള്ളവനായി തീരുക, അത്ഭുതകരമായ ഉത്കൃഷ്ട ഗുണങ്ങൾ ഉള്ള വസ്തുവിനെയും വ്യക്തിയെയും ആരാണ് ആദരിക്കാണ്ടിരിക്കുക? നല്ല സ്വഭാവമുള്ള ഒരാളെ കണ്ടുകഴിഞ്ഞാൽ നമ്മളെക്കാൾ ചെറുതോ വലുതോ ആയ ആരായാലും ശരി, നമ്മളൊന്ന് മാറിയെന്ന് തൊഴും. പിന്നെ ഈ കാവ്യ വസ്ത്രം കൊടുത്തിട്ടും നല്ല സ്വഭാവം ഇല്ല സന്തോഷ് മാധവനെ പോലെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചെരുപ്പൂരിയെന്നും വരാം. അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദരവ് പിടിച്ചു പറ്റുന്ന ഗുണഗണങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ നമുക്ക് ആദരിക്കാൻ തോന്നിക്കുകയുള്ളൂ. അപ്പൊ ആ വ്യക്തിയിൽ ആദരവ്, ഏത് വ്യക്തിക്കും മറ്റുള്ളവരുടെ നിന്ന് ആദരവ് സ്വീകരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ആദ്യം വേണ്ടുന്നത് അചഞ്ചലമായൊരു മനസ്സ് വേണം. നമുക്ക് ശരിയായത് മാത്രം ചെയ്ത് ശീലിക്കണം. മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് ജീവിക്കാൻ നമ്മൾ സാധിക്കരുത്. വ്യക്തമായൊരു തീരുമാനം ഒരു വ്യക്തിയെ വിജയത്തിലെത്തിക്കും. അത് വ്യക്തമായിരിക്കണം, ആരുടെ ഒന്നിനും പുറകെ പോകുന്നതായിരിക്കരുത്. അപ്പൊ അത് ഇവിടെ എടുത്തു കാണിക്കുകയാണ്. വ്യക്തമായ തീരുമാനവും അടിയുറച്ച വിശ്വാസവുമുള്ള മഹാത്മാഗാന്ധിജി ഒരു വ്യക്തി ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ ഉദാഹരണമാണ് മഹാത്മാഗാന്ധിജി. അപ്പൊ നിങ്ങളിലൊക്കെ എന്ത് വേണം? മഹാത്മാഗാന്ധിജിയുടെ ആ ഗുണഗണങ്ങൾ നേടലിക്കണമെന്നർത്ഥം. എന്താണെന്നറിയാം, ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഒരു ദൂഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുക, എല്ലാവരും കൂടെ എന്നെ യജ്ഞാചാര്യനായിട്ട് ഇവിടെ ഇരുത്തിയിരിക്കുക, ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തലയെ രണ്ട് കൊമ്പ് മുളച്ചു, എന്താ കാര്യം? ഞാൻ യജ്ഞാചാര്യനാണ്. അപ്പൊ ഞാൻ യജ്ഞാചാര്യനായിട്ട് ഇരിക്കുമ്പോ ഇനി ആരെങ്കിലും എന്നെ കണ്ടിട്ട് വേറെ എന്തെങ്കിലും പറയാൻ വരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? യജ്ഞാചാര്യന്റെ കൊമ്പ് മുളച്ചിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറല്ല. ഇന്നലെ സന്ധ്യയോടടുത്തപ്പം ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു വ്യക്തി എന്നെ കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് കുറെ സംശയങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് ഗ്രന്ഥങ്ങളുമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വായിച്ചു കൂട്ടിയുള്ള അറിവ് അദ്ദേഹത്തിനുണ്ട്, പക്ഷെ അത് ഈശ്വര വിശ്വാസിയല്ല. ഇപ്പൊ ഞാനത് മുൻവിധിയോടുകൂടി അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങയോട് സംസാരിക്കുന്നതിന് എനിക്ക് വിരോധമില്ല, പക്ഷെ ഒരു ഈശ്വര വിശ്വാസി ഒരു നിരീശ്വരവാദിയോട് ഈശ്വര വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല, ആ വിഷയം ഒഴിച്ചെനിക്ക് വേണ്ട. അദ്ദേഹം അത് എഗ്രി ചെയ്തു. ഇപ്പൊ പിന്നെ വേറെ വിഷയമാണ്, പക്ഷെ സൗമ്യമായ രീതി ഞങ്ങൾ രണ്ടു കൂട്ടരും പിരിഞ്ഞ ആർക്കും കേടില്ലാത്ത വിധത്തിൽ. എന്താ അതിന്റെ കാരണം? അവരുടെ അറിവിനെ നമ്മൾ ഉൾക്കൊള്ളണം, നമ്മുടെ അറിവിനെ അയാളിലേക്ക് അയാൾ അറിയാണ്ട് കടത്തിവിടണം. ഒരു ഷോക്കായിട്ട് പലപ്പോഴും അച്ഛനമ്മമാർക്ക് സാധിക്കാത്തത് മക്കളെ നിയന്ത്രിക്കണമെന്ന് ആഗ്രഹമുണ്ട്, മക്കൾ നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആരും കൂടെ നന്നാകണം അതിനിടയ്ക്ക്? നമ്മളും കൂടെ നന്നാകണം. നമ്മൾ പറയുന്നതൊക്കെ മക്കൾ അതേപടി അനുസരിക്കണമെന്ന് എല്ലാ അച്ഛനമ്മമാർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മുടെ അച്ഛനമ്മമാര് പറഞ്ഞത് ഏതെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ എന്ന് നോക്കിക്കേ, എല്ലാം അനുസരിച്ചിട്ടുണ്ടോ? പറയ, നമ്മുടെ മക്കളെ നന്നാക്കണമെന്ന് വ്യഗ്രത കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ എന്റെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു എന്നും കൂടെ ചിന്തിക്കണം. ഇത് പലപ്പോഴും നമ്മൾ മറന്നു. മറവി നല്ലതാണ്, പക്ഷെ എന്നാലും ഇത്ര അധികം മറവി നമ്മല്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കണം. എന്തിനാണെന്നറിയാം? ആധ്യാത്മീയവും അല്ലെങ്കിൽ സ്വഭാവം, ഒരാളോട് സ്വഭാവം നന്നാക്കണമെന്ന് ആവർത്തിച്ച് ഉപദേശിക്കരുത്. ഒരാളെ ഉപദേശിച്ച് നന്നാക്കാൻ നമുക്ക് പറ്റുന്ന ആളുകളെ മാത്രമേ ഉപദേശിക്കാവൂ, അല്ലെങ്കിൽ എന്താണെന്നറിയാം, ഉപദേശത്തിന് യാതൊരു വിലയും ഉണ്ടാകില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അചഞ്ചലമായൊരു വിശ്വാസം നമുക്കുണ്ടാകണം ദൈവത്തിനോട്, അത് ഗുരുദേവനോട് തന്നെ ആയിക്കോട്ടെ, പക്ഷെ ആ വിശ്വാസത്തിൽ നമ്മൾ വിശ്വസിക്കണം. എന്താ ഞാൻ ഒരു തവണ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ, കുട്ടികൾ കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആവർത്തിച്ച് ആവർത്തിച്ച് അവരുടെ പുറകെ നടന്ന് ഇല്ല, ഹനുമാൻ ലങ്കയ്ക്ക് പോലെ പോയതുപോലെ ആകരുത്. ഹനുമാൻ ലങ്കയ്ക്ക് പോയപ്പം വാനരനാണെന്ന് വിചാരിച്ച് വാലിനെ തുണി ചുറ്റി, ചെറിയൊരു വാനരനെ തുണി ചുറ്റി കൊല്ലാനാണ് അവർ ശ്രമിച്ചത്. ആ വാനരനുണ്ടാക്കിയ നാശനഷ്ടം എത്ര കോടിയാണെന്ന് പോലും അവസാനം കണക്കെടുക്കാൻ പറ്റിയില്ല. എന്താ കാര്യം? ആകാശമാർഗ്ഗം സഞ്ചരിക്കുന്ന ഈ വാനരന്റെ വാലിലാണല്ലോ നമ്മൾ തീ കൊളുത്തിയെന്ന് അവസാനം ചിന്തിക്കേണ്ടി വന്നു രാവണന്റെ കിങ്കരന്മാർക്ക്. അതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ പുറകെ നടന്ന് ഉപദേശിക്കാൻ നടക്കുമ്പോൾ ഉപദേശകസ്ത് ഗുരു, ഉപദേശിക്കുന്ന ആള് ഗുരുവും കേൾക്കുന്ന ആള് ശിഷ്യനുമാണ്. അങ്ങനാവുമ്പം ഒരു കുടുംബ ജീവിതത്തിലെ ഭദ്രത നിലനിർത്താൻ നിർദ്ദേശങ്ങളാവാം, ഉപദേശങ്ങൾ കുറയ്ക്കുക. അല്ല, എത്ര സൗഹൃദമാണ് ഡൈനിങ് ടേബിൾ വീട്ടിലില്ലേ? ആ ഡൈനിങ് ടേബിൾ എന്തിനായിട്ടിരിക്കുന്ന? ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, വട്ടവേശ സമ്മേളനത്തിനും കൂടിയാണ്. അച്ഛനും അമ്മയും മക്കളും കൂടെ അതിന്റെ ചുറ്റിനും കൂടിയിരുന്ന് എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് ഈ ആ മരണപ്പെട്ടിയാകുന്ന ടി വി അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. ആ സാധനം എന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നു, അന്ന് തൊട്ട് നിങ്ങളുടെ വീട്ടിൽ കലഹവും തുടങ്ങി. എന്താ കാര്യം? ആർക്കും ആരോടും സംസാരിക്കാനുള്ള സമയമില്ല. എല്ലാവരും ഇതിന്റെ മുമ്പിൽ മാറി എന്താ ഇപ്പൊ നടക്കുന്നതെന്നുള്ള നോക്കിയിരിക്കുക. ഇല്ല, ചൂണ്ടയിടാൻ പോയ ആള് കരക്കിരുന്നോണ്ട് മീൻ കൊത്തുന്നോണ്ടോ എന്ന് നോക്കുന്നേക്കാളും ഏകാഗ്രതയാണ് ടി വി കാണുന്ന ആളുകൾ. ഇപ്പൊ നമ്മളത് ചെയ്യേണ്ട എന്താ? ഈ സാധനം എപ്പ വീട്ടിൽ വന്നു, അതോടുകൂടി മനുഷ്യര് തമ്മിലുള്ള മനസ്സ് തുറന്നുള്ള സംസാരം നഷ്ടപ്പെട്ടു. ഒരു കൊച്ചുകുട്ടിക്ക് പോലും തുറന്നു വന്ന അമ്മയോട് എന്തെങ്കിലും സംസാരിക്കാനുള്ള താല്പര്യത്തിൽ നിന്ന് വിമുഖത വരുന്നത് അമ്മമാര് ടി വിക്ക് അടിമയാവുമ്പോഴാണ്. നമ്മുടെ സംസ്കാരം അനുസരിച്ച് പറയുകയാണെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മരിച്ചാൽ എന്താകുമെന്നറിയാം. സ്മരൺ മുക്ത ആ കളയപരം എന്ന് ഗീതയിൽ പറയും. അവസാന കാലത്ത് എന്തിനെ സ്മരിച്ചുകൊണ്ടാണോ മരിക്കുന്നത് അതായിട്ട് തീരാ. അപ്പൊ അവസാനം അടുത്ത ജന്മം കൽട്രോണിന്റെ ടി വി അല്ലെങ്കിൽ ബി പി എല്ലിന്റെ ടി വി ഏതെങ്കിലും ഒരു ടി വി ആയിട്ട് നിങ്ങൾക്ക് ജനിക്കേണ്ടി വരും. എത്ര കാലം ആളുകൾ അതെടുത്തിട്ട് കുത്തും ഓഫ് ചെയ്യും, കുത്തും ഓഫ് ചെയ്യും, കുട്ടികളാണ് ചാനൽ മാറ്റിയിട്ട് കളിക്കും, എന്തോരോ ഉപദ്രവം നിങ്ങൾക്ക് കിട്ടും. ഇത്രയും നല്ല മനുഷ്യജന്മം കിട്ടിയിട്ട് ഇങ്ങനൊരു പെട്ടിയാകാനാണ് നിങ്ങളുടെ യോഗമെങ്കിൽ പിന്നെ എന്ത് സപ്താഹം കേട്ടിട്ട് എന്താ കാര്യം? ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആ സാധനം വല്ലപ്പോഴും ഒന്ന് കാണുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ ചെയ്യേണ്ട കാര്യം വീട്ടിലെ സൗഹൃദ അന്തരീക്ഷം. അച്ഛനമ്മമാര് തമ്മിൽ നിത്യവും കസേരയും മേശയൊക്കെ ഇട്ട് ഇരുന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതം ഒരു വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം, ഒരു കുട്ടിയും വഴിതെറ്റിപ്പോകില്ല. എല്ലാ അമ്മമാരുടെയും വിഷമസ്ഥിതി ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാം പെൺകുട്ടികളെക്കുറിച്ച്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ആ കുട്ടികൾ അങ്ങനെ പോകില്ല, എന്നാലും അമ്മമാർക്ക് രോഗമാണ്, ബ്രെയിനിൽ കുഴപ്പം തട്ടിയിരിക്കുക. ടി വി കാണുന്ന ന്യൂസുകൾ, പത്രത്തിൽ കാണുന്ന ന്യൂസുകൾ, നല്ല കുട്ടികളെപ്പോലും ഞങ്ങൾ ചീത്തയാക്കുന്ന പ്രവണത ഞങ്ങളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല കുട്ടിയാണെങ്കിലും അവളോട് പറയും, ആ സൂക്ഷിക്കണം കേട്ടോ. ഒരുപാട് തവണ ഈ സൂക്ഷിക്കണമെന്ന് കേൾക്കുമ്പോൾ അവള് വിചാരിക്കും ഇതെന്തൂട്ടാ ഈ സൂക്ഷിക്കണമെന്നുള്ള ഒന്നേ ഉള്ളോ എന്ന് ചോദിച്ചു പോകും. അപ്പം അതുകൊണ്ട് അമ്മമാരാദ്യം ചെയ്യേണ്ടത് ഈ ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നതെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ കുട്ടിയെ അളക്കരുത്. അവർക്ക് സ്വാതന്ത്ര്യം വേണം. അവർ പഠിക്കാൻ പോകുന്നിടത്ത് ഒരുപാട് പഴയ കാലത്തെ പോലല്ല ഇപ്പോഴത്തെ സിസ്റ്റം. അപ്പൊ പഠിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് മെനക്കെടാനുണ്ട്, അവർക്കത് ഗ്രഹിക്കാനുണ്ട്, ഏകാഗ്രത വേണം. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം. എന്റെ മോള് എന്തിനു പഠിക്കുന്നു? അവൾ എഞ്ചിനീയറിംഗ് ആണ് അല്ലെ MBBS ആണ്? ഓ അത് ശരി. അപ്പൊ ഒരുപാട് പഠിക്കാനുള്ളതുകൊണ്ട് അവളെ അടുക്കള കയറ്റാറില്ല. ഏറ്റവും മണ്ടത്തരമായത് എന്താന്ന് പറഞ്ഞാൽ, ഞാൻ അടുത്ത കാലത്ത് ഒരു വീട്ടിലെ കേസിന് മധ്യസ്ഥ വഹിച്ചാണ്. സാമ്പാർ വയ്ക്കാനറിയാത്തതിന്റെ പേരിൽ അമ്മായിയപ്പൻ മകളെ കൊണ്ടുവന്ന് വീട്ടിലാക്കി കൊടുത്തു. ഇനി സാമ്പാർ വെച്ച് പഠിപ്പിച്ചിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മധ്യസ്ഥയ്ക്ക് ശ്രമിച്ചിട്ടാണ് പിന്നെ ആ കുട്ടിയെ അങ്ങോട്ട് വിട്ടത്. ആ കുട്ടി അധ്യാപികയാണ്. യോഗ്യതകൾ എന്തുണ്ടായാലും ശരി, ഒരു ഗൃഹഭരണത്തിനകത്ത് യോഗ്യതാ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു കാര്യമില്ല. പിന്നെന്ത് വേണം? പാചകത്തിന് പാചകം അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് ആദ്യം ചെയ്യേണ്ടത് സ്ത്രീകളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ അവരെ എല്ലാം പഠിപ്പിക്കാൻ അമ്മമാർ തയ്യാറെടുക്കണം. പലതും അമ്മമാരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ കൊണ്ടാണ് സംഭവിക്കുന്നത്. ഞാൻ കൊടുങ്ങല്ലൂരിനെയും തൃശൂരിനെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ പാലമുണ്ട്. ഇപ്പൊ കൊടുങ്ങല്ലൂര് പോയിട്ട് ഞാൻ എന്റെ ഒരു സുഹൃത്തുമായിട്ട് വണ്ടി നിർത്തിയിട്ടിട്ട് ഞാൻ വണ്ടിയെ ചാരി നിൽക്കുന്നു, അദ്ദേഹം എന്റെ അടുത്ത് നിൽക്കുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാലത്തിന്റെ മധ്യത്ത് വെച്ച് ഒരു പെൺകുട്ടി കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതാണ്. ഞാൻ വിചാരിച്ച് എന്താണ്, ഞാനപ്പോ അയാളോട് പറഞ്ഞു എന്തോ ഉണ്ടല്ലോ ആ കുട്ടി ഇങ്ങനെ കാണിക്കുന്നു, എളുപ്പം എടുത്ത് ചാടി വെള്ളത്തിലേക്ക്. ആളുകളെല്ലാം ഓടിക്കൂടി കുറച്ചു കഴിഞ്ഞപ്പം ചത്ത ഒരു ശവം എടുത്തുകൊണ്ട് വന്നു, 32 വയസ്സ് പ്രായം. അവിടുന്ന് ഒരു 10-30 കിലോമീറ്റർ അപ്പുറമുള്ള തൃപ്പയാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ കുട്ടി വന്നത്. എന്താ കാരണമെന്ന് പിന്നീട് കേട്ടറിവ് വെച്ച് പറയുന്നത്, വീട്ടിലുള്ള മാനസിക പീഡനം കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഇത്രയും ദൂരത്ത് വന്ന് ചെയ്തത്. ഡെഡ് ബോഡി പോലും കിട്ടരുതെന്ന് അത് ആഗ്രഹിച്ചിരുന്നതായിട്ട് അതിന്റെ ഒരു കൂട്ടുകാരിയോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മാനസിക പീഡനം ആ അച്ഛനായാലും അമ്മയായാലും കുട്ടികളിൽ ഏൽപ്പിക്കരുത്. ഇനി ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും ഇതാകരുത്. ഒരാളെ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് നേടാനാണ്? അപ്പം മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു രോഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നല്ലൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രീനാരായണ വിശ്വാസികൾക്കെല്ലാം സാധിച്ചിരിക്കണം. കേട്ടല്ലോ, ഇനി വീട്ടിൽ പോയ എല്ലാവരും ചെയ്യേണ്ട പക്വതയോടുകൂടിയ, എന്റെ വീട് എന്റെ ദേവാലയമാണ്, എന്റെ മക്കളും എന്റെ ഭർത്താവും എനിക്ക് കിട്ടിയ സൗഭാഗ്യത്തിന്റെ നിധികളാണ്. ഒരു ഭാര്യ എപ്പോഴാണോ ഭർത്താവിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു സ്ത്രീയായും പുരുഷൻ ഭാര്യയെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന നിലയും മക്കളുമെല്ലാം ഇങ്ങനെ ഒരു നല്ല അന്തരീക്ഷം ആരാ ആഗ്രഹിക്കാത്തത്? ഈ ഒരു സ്നേഹത്തണല് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു സ്ത്രീകൾ ഇവിടെ ഇരിപ്പുണ്ടോ? പറയും. പക്ഷെ എന്താ, നമ്മൾ തന്നെ അതിനകത്ത് കലോടയ്ക്കും. ഞാനിത് പറഞ്ഞ് തീരുന്നു കഴിഞ്ഞാലും നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പ്രായോഗികമാക്കുന്നത് ചൊട്ടയിലെ ശീലം ചുടലവരെ എന്തായാലും പറഞ്ഞു നോക്കുകയാണ്. ചിലപ്പോ എപ്പോഴെങ്കിലും ഓർമ്മ വന്നൊന്ന് നിയന്ത്രിച്ചാൽ നമ്മുടെ കുടുംബങ്ങൾ നന്നായാലോ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പ്രധാനമായിട്ടും നമ്മളെല്ലാം ചെയ്യേണ്ടത്, ഗുരുദേവന്റെ ഏറ്റവും വലിയ വീക്ഷണം എന്താണെന്നറിയാം? കുമാരനാശാൻ കല്യാണം കഴിച്ചു. ആ സമയത്ത് ഈ വിവരം, കുമാരനാശാന്റെ കല്യാണം കഴിഞ്ഞ വിവരം ഗുരുദേവനെ അറിയിച്ചപ്പോൾ, ചിന്നസ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്നൊരു നാളാണ് കല്യാണം കഴിച്ചത്. അരിയാഹാരം കഴിച്ചിരുന്ന ആള് ഗോതമ്പ് കഴിക്കാൻ പോകും എന്ന് പറഞ്ഞു. അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഗുണമുള്ള ഒരു സാധനമൊന്നുമല്ല, വയറ് നിറയ്ക്കാവുന്നല്ലാണ്ട് ഒരു ഗുണമില്ല. പക്ഷെ ഗോതമ്പോ നേരെ ഓപ്പോസിറ്റുമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഗൃഹസ്ഥ ജീവിതത്തെ കുറിച്ചുള്ള ഗുരുദേവന്റെ കാഴ്ചപ്പാട്, ആ കാലഘട്ടത്തിലുള്ള ഗൃഹസ്ഥ ജീവിതം എങ്ങനെയാണെന്നും കൂടി നമ്മളെ ഗുരു പഠിപ്പിക്കുന്നുണ്ട്. എന്താ, നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹാർദ്ദമായ ഒരന്തരീക്ഷമായിരുന്നു പഴയ കാലത്തെ കുടുംബജീവിതം. എന്റെ ചെറുതിലെ ഞാൻ കണ്ടിട്ടുള്ളൊരു, ഈ അരിപ്പാട് മണ്ണാറശാല പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാപ്പില്ല, ബ്രാൻഡ് ഷോപ്പില്ല, ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ജനിച്ചത് ഒരു കൂട്ടുകുടുംബത്തിലായിരുന്നു. അപ്പൊ അവിടെ ഒരുപാട് അംഗങ്ങളുള്ളതുകൊണ്ട് ഒരു നല്ല സൗഹൃദം. സന്ധി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു, അന്ന് ഭാഗവതം കാണാതെ പഠിപ്പിച്ച് കേൾപ്പിക്കണം. കാപ്പി കിട്ടണമെങ്കിൽ ഭാഗവതത്തിന്റെ ചില ഭാഗങ്ങൾ കണ്ടസ്ഥം ചെയ്യണം. എഴുതിയാളെ അന്ന് ശപിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ ആരാധിക്കുന്നു. ആ അന്നത് പഠിച്ചതുകൊണ്ടാണ് ഇന്നത്തെ ഭാഷയുടെ ഈ ഒഴുക്ക് പോലും ഇങ്ങനെ എനിക്ക് കരഗതമായത്. അപ്പൊ എന്തായാലും അന്ന് ഇതുപോലെ തന്നെ അവിടെ ഈ ഷാപ്പുകളോ മറ്റ് ബ്രാൻഡ് മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്റെ ചെറുതിലൊന്നും. അന്ന് വളരെ പരിശുദ്ധമായ ഒരു സ്ഥലമാണ്. മണ്ണാറശാല ക്ഷേത്രമാണ് എല്ലാവരുടെയും സങ്കേതങ്ങൾ. വൈകുന്നേരം ആകുമ്പം സാഹിത്യ ചർച്ചകൾ, പണ്ഡിതന്മാരുടെ ചർച്ചകൾ, ഇങ്ങനെ എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും. ജാതി ചിന്ത ഏറ്റവും കൂടുതൽ എന്നെ പഠിപ്പിച്ചത് ശിവഗിരി പ്രാന്തപ്രദേശത്ത് വന്നതിന് ശേഷമാണ്. ഈ ഇങ്ങനെ ബ്രാഹ്മണരും നായന്മാരും ഇഴവരും വേറെയാണെന്നുള്ള രീതി, കാര്യ ഇങ്ങനെ ഭിന്നരായിട്ട് നിൽക്കണമെന്ന് പഠിപ്പിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് തൃശ്ശൂര് എന്നപ്പം നല്ലോണം പഠിച്ചു. അപ്പൊ എന്തായാലും ഞാൻ അവിടെ വെച്ച് കണ്ട ഒരു മുത്തശ്ശനൊരു 80 വയസ്സിനടുത്ത് വരും, മുത്തശ്ശിക്കൊരു 75. ഇവര് തമ്മിലുള്ള സൗഹൃദം വളരെ നല്ല സൗഹൃദമായിരുന്നു. പക്ഷേ ഈ മണ്ണാർശാല ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്നും മുത്തശ്ശിയുടെ മുമ്പിൽ പോയി ഊതിയിട്ടേ അകത്ത് കയറാവൂ മുത്തശ്ശൻ. അപ്പൊ ഇത് എന്നെ ബാക്കിയുള്ളവരെല്ലാം കൂടെ ചട്ടം കെട്ടി എന്താണ് ഈ ഊത്ത് രഹസ്യം എന്ന് ചോദിക്കാൻ. അപ്പൊ ആർക്കും ധൈര്യമില്ല. ഇപ്പൊ വയസ്സായ ആളുകൾക്ക് പണ്ട് കാലത്ത് വെറ്റില ഇടിച്ചു കൊടുക്കുന്ന പരിപാടിയുണ്ട്, കണ്ടിട്ടില്ലേ? മുത്തശ്ശൻ നല്ല സംസ്കൃതി നല്ല പാണ്ഡിത്യമുള്ള ആളായിരുന്നു. അപ്പൊ നമ്മൾ സംസാരിക്കാൻ ചെന്ന ഈ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗീത നമ്മളെ കൊണ്ട് വായിപ്പിക്കും. അത് പേടിച്ചിട്ട് ഞങ്ങൾ ആരും സംസാരിക്കാൻ പോയില്ല. കാര്യം എന്താ, ചെന്ന ഉടൻ ഗീത അഞ്ചാധ്യായം ഒന്ന് വായിച്ച് എന്ന് പറയും. അപ്പൊ അത് പേടിച്ചിട്ട് ഒരു കാര്യം പറയാൻ ആരും അങ്ങോട്ട് ചെല്ലാറില്ല. അപ്പൊ ഇങ്ങനെ വെറ്റില ഇടിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു എന്തായി ഊത്തെന്ന് ചോദിച്ചു. അന്ന് അറിവുള്ള പ്രായമൊന്നുമല്ല, പക്ഷെ ഇന്ന് അതിന്റെ രഹസ്യം അന്നറിഞ്ഞപ്പോ എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ ഇന്ന് അതൊരു വലിയ വിലപിടിപ്പിച്ച കാര്യമാണെന്ന് മനസ്സിലായി. എന്താന്ന് ചോദിച്ചാൽ എന്നോട് പറഞ്ഞിങ്ങനെയാ, അതാ പിന്നെ മണ്ണാർശാല ക്ഷേത്രത്തിൽ എന്ന് പറയുന്നത്, ഞാൻ ഒരു ദിവസം സന്ധ്യാസമയത്ത് ഒരു കുടിയന ഉള്ള ഒരാളുണ്ട്, കുടിക്കുന്ന ആൾ, അദ്ദേഹവുമായിട്ട് ഇന്നും സംസാരിച്ചു. ഈ സംസാരിക്കുന്നത് എങ്ങനെ ഇവിടെ ന്യൂസായിട്ടെത്തി? ജീവിതത്തിൽ ഒരിക്കലും മദ്യ ഉപയോഗിച്ചിട്ടുള്ള ആളല്ല, പക്ഷെ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോ ഇനി 80-ാമത്തെ വയസ്സിലെങ്ങാനും തുടങ്ങിയോന്നറിയാൻ മണ്ണാർശാലയിൽ പോയിട്ട് സന്ധ്യയ്ക്കേ വരുള്ളൂ. അപ്പൊ ഡെയിലി വന്നാൽ ഊതിയിട്ടേ അകത്ത് കയറാവും. മനസ്സിലായി? ഞാൻ ആലോചിച്ചു, അന്നത് കേട്ടിട്ട് എനിക്ക് ചിരിയും വന്നില്ല ഒന്നും വന്നില്ല. പക്ഷെ ഞാൻ ഈ പലരുടെയും സപ്തതി ആഘോഷത്തിനൊക്കെ വലിയ ചടങ്ങുകൾ വെച്ചിട്ട് ഒരു പ്രഭാഷണം എന്റെ വയ്ക്കാറുണ്ട് തൃശൂർ. ഞാൻ അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു, സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, അന്ന് അവര് ആ ചെയ്ത പ്രവൃത്തി അന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഇന്ന് മനസ്സിലാവുന്നുണ്ട്. എന്താ കാര്യം, ഭാര്യ പറയുമ്പോൾ ഭർത്താവ് ഒന്ന് ഊതിയിട്ട് വരയ്ക്കകത്ത് കയറുന്ന ഒരു 80 വയസ്സുകാരനെ 75 വയസ്സുകാരി ഇന്നായിരുന്നെങ്കിൽ എന്തായന സ്ഥിതി എന്ന് ആലോചിച്ച് നോക്ക്. വാർദ്ധക്യമാകുമ്പോഴാണ് രണ്ടുപേരും തമ്മിൽ ക്രൂരമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത്. ഇന്നായിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും തമ്മിൽ കലഹമാണ് വാർദ്ധക്യത്തിൽ. പക്ഷേ അവരുടെ 75-ലും 80-ലും അവർ നിലനിർത്തിയിരുന്ന പരസ്പര സ്നേഹം ഇന്ന് നമുക്ക് ആലോചിച്ചെടുക്കാവുന്നല്ലാണ്ട് ഈ ലോകത്ത് എവിടെ പോയാലും ഇപ്പം കാണാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി. ഇത് തന്നെയാണ് നമ്മുടെ ഇടയ്ക്കുള്ള ഏറ്റവും വലിയ ദുഃഖവും. പരസ്പരം സ്നേഹിക്കാനും വിശ്വസിക്കാനും ഉള്ള ഒരു കേന്ദ്രങ്ങൾ നഷ്ടപ്പെട്ടു. ഇത് തിരിച്ചു പിടിക്കുക എന്നുള്ളതിനാണ് ഈ സപ്താഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ചെയ്യേണ്ടത്, നമ്മൾ ഗുരുദേവന്റെ വിശ്വാസികളാണെങ്കിൽ ആരെയും ഉപദ്രവിക്കരുത്. എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. മരണം വരെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു ലോകമായിവിടം. കഷ്ടപ്പാടും ദുരിതങ്ങളും അതിനകത്ത് വരുന്നെങ്കിൽ ഹരിശ്ചന്ദ്രനെ പോലെ നമുക്കൊരു ജീവിതം ഉയർത്തിക്കൂടെ? എന്തോരം കഷ്ടപ്പെട്ടിട്ടും തന്റെ ഭക്തിയെ പോലും എന്താ കൈവെടിയേണ്ടി വന്നിട്ട് പോലും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കേണ്ടി വന്ന മഹച്ചരിതങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇനി നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് പരസ്പര കലഹം. ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ എല്ലാവരുടെയും കലഹം തീർന്നിരിക്കുന്നു. എന്താ അങ്ങനെ തീർന്നു എന്ന് ഉറപ്പിക്കാവുന്ന എത്ര പേരുണ്ടെന്ന് കൈവപ്പിക്കേ? ഇനി കൈതാത്ത മതി, ഇത്രയൊക്കെ മതി. ഒരാളെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ ഇത്ര ആളുകൾ കൂടിയില്ലേ? എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയാം, എത്ര പ്രസംഗം കൊണ്ട് പോലും നമ്മുടെ ഉള്ളിലുള്ളതൊന്നും അങ്ങനെ മാറ്റാൻ പറ്റുന്നതല്ല. എന്താ കാര്യം, അത്രയ്ക്ക് അടിയുറച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ അങ്ങോട്ട് മറക്കുന്ന ഒരു സന്ദർഭം വീട്ടിൽ ചെല്ലുമ്പോ പോലും കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുക, എന്നാലും ഈ ശബ്ദം വല്ലപ്പോഴും ഒന്ന് ഓർക്കുക. എന്തിനാ, ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പം ബ്രേക്ക് ഇടാനായിട്ട് ദേ ഇങ്ങനൊരു കഥ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി തൊട്ട് ഇങ്ങനെയാണ്. ദൈവം തന്ന അനുഗ്രഹമാണ് ഒരു കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധം. അതേറ്റവും പരിശുദ്ധമാക്കേണ്ടത് പരസ്പരമുള്ള വിശ്വാസവും ധാരണയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അങ്ങനെയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മാതാപിതാക്കൾ എവിടെ ജീവിച്ചോ അവര് സമ്പത്തല്ല പ്രധാനം, പിന്നെന്താ? അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അനുഗ്രഹമാണ്. 1989 ശിവഗിരി മാസിയോടനുബന്ധിച്ച് ഞങ്ങള് ഒരു 3 സ്വാമിമാര് ചേർന്ന് കൊല്ലം ജില്ല തൊട്ട് ആലപ്പുഴ ജില്ല വരെ നടന്ന് വീടുകളിൽ കയറി ആളുകളെ മാസിക്ക് വേണ്ടി ചേർത്തു. ഞങ്ങളൊരു വീട്ടിൽ ചെന്നപ്പം ഞങ്ങള് പല വീട്ടുകളിലൊപ്പം വഴിയിൽ നിന്നും ഭക്ഷണം കഴിക്കില്ല, നല്ല ശുദ്ധമായ വീടുണ്ടെങ്കിൽ അവിടുന്ന് കഴിക്കുക. അപ്പൊ ഞങ്ങളൊരു വീട്ടിൽ ചെന്നു, അവര് ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും തന്നില്ല. ഞങ്ങൾ അവിടുന്ന് നടന്നു, ഒരു ഓല മേഞ്ഞ വീട്, അടിയിൽ ഇങ്ങനെ കല്ല് കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് നടന്നുള്ള തളർച്ച കൊണ്ട് ആ വരാന്തയിലിരുന്നു. അവിടെ ഒരമ്മ, വളരെ സാധുവായൊരു സ്ത്രീ, ഞങ്ങളെ കാണാൻ വന്നു. എന്താ സ്വാമിമാര് വന്നിരിക്കുന്നു? അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പൊ ഞങ്ങളെ കണ്ട മാത്രമേ ഞങ്ങളോട് ചോദിച്ചു ഇവിടുന്ന് എന്താ വേണ്ടത്, എന്തുണ്ടെന്ന് ചോദിച്ചു ഞങ്ങളങ്ങോട്ട്. വിശന്നിട്ട് വയ്യ മൂന്ന് പേർക്ക്. ആ അമ്മ ഉടൻ തന്നെ നിങ്ങളുടെ നാട്ടിലെ കപ്പായെന്ന് പറയും, അതോടനെ അവിടുന്ന് തയ്യാറാക്കി ഞങ്ങൾക്ക് മൂന്ന് പേർക്കും തന്നു. പാവപ്പെട്ട അവരുടെ മകനും വന്നു. മകനപ്പോ ഒരു ജോലി കിട്ടിയിട്ട് വേണം രക്ഷപ്പെടാൻ, ഭർത്താവ് മരിച്ചു. അപ്പൊ ഞാൻ ഇതെല്ലാം കഴിഞ്ഞു, ഞങ്ങളൊരു പ്രാർത്ഥനയും നടത്തി അവിടുന്ന് ഞങ്ങൾ അവിടുന്ന് പോയി എന്നുള്ളത് സത്യമാണ്. ഞാൻ ഹിമാലയത്തിൽ കഴിയുമ്പോൾ എന്നെ ഹിമാലയത്തിൽ അന്വേഷിച്ച ഒരു പയ്യൻ വന്നു, ഗൾഫിലെ ഒരു വലിയ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാണ് ആശ്രമത്തിലെത്തിയത്. അപ്പൊ ആശ്രമത്തിൽ വന്ന് ഞാൻ ഇവനെ കാണാൻ ചെന്നു, എനിക്കൊരു പരിചയം ഓർമ്മയില്ല, വർഷങ്ങൾക്ക് ശേഷമുള്ള സംഭവം. സ്വാമിക്ക് ഓർമ്മയില്ലായിരിക്കും, ഒരു ഓല മേഞ്ഞ വരാന്തയുള്ള ഒരു വീട്ടിൽ വന്ന് ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ച് കഴിച്ച വീട്ടിലെ അതിഥിയാണ്. ഇന്ന് ഞാനൊരു വലിയ ഉദ്യോഗസ്ഥനാകൽക്കില്ല, എന്റെ അമ്മയും കൊണ്ട് ഞങ്ങൾ സന്തുഷ്ടമായ കുടുംബജീവിതമായിട്ട് ഇപ്പം വർക്കല ശിവേരിക്കടുത്ത് സ്ഥലം വാങ്ങിച്ച് ഒരു വീട് വെച്ച് ഞാൻ താമസിക്കുക. നാല് മാസം കൂടുമ്പോ ഞാൻ അമ്മയുടെ അരിയിലേക്ക് വരും, ശിവഗിരിയിലും വരും. അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ അന്നറിഞ്ഞ അന്ന ഒന്ന് വന്ന് കാണാമെന്ന് വെച്ചു. ഒരു ചെറിയ വീടും അതിനകത്ത് ഭക്തിയുള്ള ഒരു അമ്മയും മകനും. ഞങ്ങളുടെ മനസ്സിൽ അന്നും ഇന്നും മാഞ്ഞിട്ടില്ലെങ്കിലും രൂപം മറന്നുപോയി. പക്ഷെ ഒരു കാര്യം ഇപ്പോഴും എപ്പോഴും നമുക്ക് ഓർമ്മ വയ്ക്കാവുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ചിലരുടെ വീടുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പം വലിയ വലിയ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടിട്ടുണ്ടാവും, ഒരു തൃപ്തി ഉണ്ടാകില്ല. എന്താ കാര്യം? ആദ്യം നമ്മൾ വേണ്ടുന്നത് നമ്മുടെ വീട്ടിലിണങ്ങുന്ന സ്വഭാവങ്ങൾ നമ്മളിൽ വേണം. അതുകൊണ്ട് വിശ്വാസികളായിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെ ആദ്യം വേണ്ടുന്നത് ആര് വീട്ടിലേക്ക് വന്നാലും ശരി, അത് അത്യാവശ്യം നിങ്ങൾ നിറവേറ്റുന്നതാണ്. അതായിരിക്കണം ആദ്യം നിങ്ങളുടെ വീട്ടിൽ വേണ്ടുന്നത്. നിങ്ങൾ ഒരു വൈപ്പിൻ മധ്യ ദുരന്തം കേട്ടിട്ടില്ല? പറവൂര് ഒരു ക്ഷേത്രത്തിൽ ഞാൻ പ്രഭാഷണത്തിന് ചെന്നപ്പം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ സ്വീകരിക്കേണ്ട വിധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പ്രഭാഷണം കഴിഞ്ഞിട്ട് ഒരമ്മ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് സംസാരിച്ചു. വൈപ്പിൻ മധ്യ ദുരന്തം നടത്തിയ ആളിന്റെ ഭാര്യയാണ്. അവർ പറഞ്ഞെന്താണെന്നറിയാം? ഒരു ഉച്ച നേരത്ത് ഒരു വലിയ മണിമാളിക പോലത്തെ വീട്, ഉച്ച നേരത്ത് ഒരു കാവി എടുത്തൊരു ഭിക്ഷക്കാരനായ ഒരാൾ വീട്ടിൽ വന്നു. വന്നപ്പോ ഭർത്താവ് ഒരു അഞ്ചാറ് പേരുമായിട്ട് വരും ഭക്ഷണത്തിന്. അപ്പൊ ഇവിടെ ഒന്നുമില്ല, 10 രൂപ എടുത്തുകൊണ്ട് കൊടുത്തു. അപ്പൊ അയാള് പൈസ തിരികെ കൊടുത്തിട്ട് ഭക്ഷണം തന്നാ മതി എന്ന് പറഞ്ഞു. ഈ അമ്മ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അവസാനം ഈ അമ്മയോട് അദ്ദേഹം പറഞ്ഞിട്ട് പോയത്, നിങ്ങൾ എനിക്ക് ഇവിടെ ഭക്ഷണം വെച്ചിട്ട് തരാതിരിക്കുന്നുണ്ട്, ഒരു കാലത്ത് നിങ്ങൾക്കും ഈ ഗതി വരട്ടെ. ഭക്ഷണം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പം ഇല്ലാണ്ട് തന്നെ ആയി തീരട്ടെ എന്ന്. അതിന്റെ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് വൈപ്പിൻ മധ്യ ദുരന്തം വന്ന്, സർക്കാർ അവരുടെ സ്വത്തെല്ലാം ഏറ്റെടുത്തു. ഈ അമ്മ താമസിക്കുന്ന പറവൂരാണ്, ഒരു വാടക വീട്ടിൽ. വലിയ മണിമാളയെ കഴിഞ്ഞവരെ എല്ലാം നശിച്ച് മാ ചെറിയ വീട്ടിൽ. ഇനി അദ്ദേഹം ശവിച്ചതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ള അർത്ഥമല്ല, പക്ഷെ എങ്കിലും നമ്മൾ ചെയ്യേണ്ടത് അതിഥി ദേവോ ഭവ. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന തിരുവനന്തപുരംകാരൊക്കെ നല്ല ഡീസന്റ് ആളുകളാണെന്ന് എനിക്കറിയാം. കാര്യം അതിഥികളെ സൽക്കരിക്കാൻ ഉത്തമ ആളുകളാണ് നിങ്ങൾ. പല ഇടത്തും നമ്മൾ പോയിട്ടുണ്ട്, തൃശ്ശൂരാണ് ഇത്തിരി കുറവെന്ന് എനിക്ക് തോന്നുന്നില്ല. തൃശ്ശൂര് ഇപ്പം മെച്ചപ്പെട്ടു ഞങ്ങളവിടെ ചെന്നതിന് ശേഷം. അങ്ങനെയൊന്നുമില്ല, എല്ലാ നാട്ടിലും ഉണ്ട് നല്ല മനുഷ്യരും ചീത്തയാളുകളും. അത് തൃശ്ശൂരൊന്നും ഇല്ല, തിരുവനന്തപുരമൊന്നും ഇല്ല, എല്ലായിടവും ഉണ്ട്. പക്ഷേ ഗുരുഭക്തന്മാര് ഇതൊക്കെ അനുഷ്ഠിച്ചിരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. മൗല്യം സമർപ്പ്യ തദ്ഗണ്ഡേ സ്വീകരോ ശ്രീസ്മ തദ്ഗുരും കൃത്യം സമുചിതം കർത്തും സന്തോ നേതസ്തതേ. ശ്രീനാരായണ ഗുരു മഹാത്മജിയുടെ കണ്ഠത്തിൽ മാല ചാർത്തി, അതിനുശേഷം സമുചിതമായി കൃത്യം ചെയ്യുന്നതിൽ ഒരിടത്തും ഉദാസീനമാകാറില്ല എന്ന നിലയിൽ പ്രശോഭിച്ചു. വന്ദമാനന്ദമതിഥി അഭിവന്ദ്യ മുനീശ്വരം സുമുവാശീത് ഭദ്രം ഓഷ്ടം ച സന്നിധു. അതിഥിയെ അഭിരമിച്ചനുസരിച്ച് അഭിവാദനം ചെയ്ത് വിശിഷ്ടാതിഥികളെ പ്രതിവാദനം ചെയ്തിട്ട് സുഗമാമണ്ണ ഒരാസനത്തിൽ ഇരിക്കുകയും അടുത്തിരുത്തുകയും ചെയ്തു. ആരാണ്? നാരായണ ഗുരുദേവൻ. മഹാത്മന്ദൂര സഞ്ചാരോ നായം ഗിമ്യം ക്ലേശദോ ഭവേ ശീതോഷ്ണാവസ്ഥിതീർഭാതി സുഗതാഭവതോത്രകിൻ. അല്ലയോ മഹാത്മാവേ, അവിടുന്ന് ഇപ്പോൾ നിർവഹിച്ചത് അതിദൂരം താണ്ടിയുള്ള സഞ്ചാരമാണ്. അവിടത്തേക്ക് വല്ലായ്മ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയില്ലല്ലോ. ഇവിടുത്തെ ശീതോഷ്ണനില അവിടത്തേക്ക് സുഖകരമായി തോന്നുന്നോ എന്ന് ഗുരുദേവൻ ചോദിച്ചു. സ്വാതന്ത്ര്യായ സദാ മാതൃഭൂമേ തപസി തിഷ്ഠത ത്യാഗിനോ ഭവദോഹന്ത കാകദാസുഖദുഃഖയോഹം. ജന്മഭൂമിയായ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യലബ്ധിക്ക് വേണ്ടി തഥാ എപ്പോഴും തപോരൂപത്തിൽ കഠിനകർമ്മം ചെയ്തു കഴിയുന്ന സർവസംഗ പരിത്യാഗിയാണെങ്കിലും ലോകസംഗ്രഹം ലക്ഷ്യമാക്കി കർമ്മം ചെയ്യുന്ന അങ്ങയ്ക്ക് സുഖം ദുഃഖം എന്ന പരിഗണന എങ്ങനെയുണ്ടാവും? അങ്ങനെയൊന്ന് അങ്ങയ്ക്കുണ്ടാകാനിടയില്ല. പവച്ചരിതമാനന്ദ വർഷാസിച്ചേ അത്രയോർമമം അധുനാ ചക്ഷുരോർജാതം ഭവതാ സന്ദർശനം തഥാ. അല്ലയോ മഹാത്മാവേ, അവിടുത്തെ പ്രവർത്തനങ്ങളെപ്പറ്റിയുള്ള വിവരണം എന്റെ നമ്മുടെ ശ്രോത്രങ്ങളിൽ ആനന്ദം വർഷിക്കുകയായിരുന്നു. ഇപ്പോൾ നടക്കുന്ന അവിടുന്നുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്റെ കണ്ണുകളിൽ ആനന്ദമുണ്ടാക്കുന്നതാണ്. സത്യാഗ്രഹാഖ്യം സമരം പരികൽപ്യൻ ഭവാൻ പ്രതി അഹിംസ മാത്രസൻ പ്രതികൂലൻ ജയത്യഹു. അഹിംസ, സത്യം, അസ്ഥേയം, ബ്രഹ്മചര്യം തുടങ്ങിയിരിക്കുന്ന തപോനിഷ്ഠകളൊക്കെ അനുഷ്ഠിച്ച സാർവഭൗമഭഗാമൃതമായിരിക്കുന്ന അവിടുന്ന് അഹിംസയാകുന്ന ഒന്നിനെ മാത്രം ആയുധമാക്കിക്കൊണ്ട് സത്യാഗ്രഹം എന്ന് അവിടുന്ന് തന്നെ നൽകിയ പേരോടുകൂടിയ നൂതന രീതിയിലുള്ള സമരം നടത്തിയിട്ട് ഭയങ്കരങ്ങളായ ശാസ്ത്ര സാമഗ്രികളോടുകൂടിയ ശത്രുക്കളെ ജയിക്കുന്നു എന്നത് ആശ്ചര്യകരമായ ഒന്നാണ്. അഭൂതപൂർവാഗന പ്രക്രിയയം ആർഷസംസ്കാരമന്ധാര നവനീരകുസുമായതേ. പണ്ടൊരിക്കലും നടന്നിട്ടില്ലാത്തതും പരിച്ഛേദിക്കാൻ കഴിയാത്ത സ്വഭാവത്തോടുകൂടിയതും സത്വഗുണപ്രധാനവുമായ ഈ പ്രവർത്തന പരിപാടി സർവം ഖല്ലിതം ബ്രഹ്മ എന്നിങ്ങനെ ഋഷിമാർ സ്വാധ്യായം തപസ്സുകൊണ്ട് സാക്ഷാത്കരിച്ച അറിവിൽ നിന്നുമുണ്ടായ സംസ്കാരമാകുന്നു. അതൊരു പുഷ്പം പോലെ വിടർന്ന് ശോഭിക്കുന്നു. ഭവത്പ്രയത്നദോപാഠം സ്വാതന്ത്ര്യം സമവാപ്സ്യതി ഇയം വസുന്ധരാഹിംസ അന്തരീവന സംശയ. അല്ലയോ മഹാത്മാവേ, ഈ ഭാരതഭൂമി അങ്ങയുടെ പ്രയത്നം കൊണ്ട് കലഹം നിമിത്തമുള്ള പരസ്പര ഹിംസ കൂടാതെ തന്നെ തീർച്ചയായും സ്വാതന്ത്ര്യം നേടും. ഇത് സംശയമില്ല. തഥാവി സ്വതന്ത്രയായ നിവാറിയായ യത്നക്രമാത് അഹോ പരമദ്വേഷോ ഗരിഷ്ഠത്ര വിദ്യതേ. അല്ലയോ മഹാത്മാവേ, അപ്രകാരമാണെങ്കിലും അങ്ങയുടെ തപശ്ശേരിയുടെ ബലമായി ബഹുജനഹിംസ കൂടാതെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമെങ്കിലും പരിപാടിയുടെ പ്രയത്നപൂർവ്വം തടയപ്പെടേണ്ട വിഘ്നങ്ങളുണ്ട്. ആ വിഘ്നങ്ങളിൽ ഏറ്റവും വലുതായിട്ടുള്ളത് പരമതദ്വേഷമാണ്. പരമതദ്വേഷമായി നിലകൊള്ളുന്നു എന്നത് ആശ്ചര്യകരവും ദുഃഖമായിരിക്കുന്നു. അന്യമതത്തെ നിന്ദിക്കാമുള്ളത്. കുശല സർവതന്ത്രജ്ഞോ വ്യവഹാര വിദഗ്രണി ഗാന്ധിദേവോ വന്ദം വദന്മതം ഗുരുമിത്തം മഹാശയ. ചാരിതാർത്ഥോസ്മി ഭഗവാൻ ഭവദർശനതോ ഗുരു അനുഗ്രഹീതമാശീർഭിർ ധന്യം മാം കലയാമ്യഹം. അല്ലയോ ഭഗവാനെ, അല്ലയോ ശ്രീനാരായണ പരമഹംസദേവ, അവിടുത്തെ സന്ദർശിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ കൃതാർത്ഥനായി തീർന്നിരിക്കുന്നു. അങ്ങയാൽ ആശീർവചനങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട എന്നെ സുഹൃതിയായി ഞാൻ കരുതുന്നു. വിഭിന്ന മതധർമാനോ വിവക്താൻ കുറുവതേ തഥമതദ്വേഷോ ഭവത്യയോ മഹാദുഃഖപ്രദായക. ഹൈന്ദവ സനാതനധർമ്മങ്ങള്, ബൌദ്ധധർമ്മങ്ങള്, ജൈനധർമ്മങ്ങള്, ക്രൈസ്തവധർമ്മങ്ങള്, മാഹമതധർമ്മങ്ങള്, മുഹമ്മദീയരുടെ ധർമ്മം എന്നിങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായ മതധർമ്മങ്ങള് ഭാരതീയരായ നമ്മെ പല വിഭാഗത്തിൽപ്പെട്ടവരാക്കി തീർത്തിരിക്കുന്നു. അക്കാരണം കൊണ്ട് തന്നെ മഹാദുക്കളിൽ നിന്ന് അടിക്കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മതദ്വേഷം രൂപം കൊണ്ട് നിലനിൽക്കുന്നതാകുന്നു. സ്വതന്ത്രം ഭാരതം ഭാരതം കർത്തും യദന്തേ മഹാശയ മതദ്വേഷ പരിഹാരേ പ്രവൃത്തിരേ ഹിതിയേതമേ അല്ലയോ മഹാഗുരുദേവ. ഭാരതഭൂമിയെ വിദേശാധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ച് സ്വതന്ത്രയാക്കാൻ എത്തിക്കുന്നുവോ അവരെല്ലാവരും വിഭിന്ന മതസ്ഥരായ ജനങ്ങളിൽ നിലനിൽക്കുന്ന മതദേഷ്യം ഇല്ലാതാക്കാൻ പ്രവർത്തിച്ചു പോരുന്നത് പ്രസിദ്ധമാണല്ലോ. വർണ്ണവ്യവസ്ഥിതി സൈഷ ധർമ്മഭേദോപലാളിത സ്വതിസ്മൃതി സദാചാര ജുഷ്ടാത്യാജ കഥം ഭവ്യല്ലേ ഗുരുദേവ. ബ്രാഹ്മണസ്യ മുഖമാസീതെന്ന് തുടങ്ങിയ ശ്രുതികളും ചാതുർവർണ്ണ്യം മയാസൃഷ്ടമെന്ന് തുടങ്ങിയ ശ്രുതികൾ കൊണ്ടും പ്രതിപാദിക്കപ്പെടുന്ന ശ്രീ ശങ്കരൻ തുടങ്ങിയ ആചാര്യന്മാർ ആചരിച്ചു വന്നതും ബ്രാഹ്മണധർമ്മങ്ങള് ക്ഷത്രിയധർമ്മങ്ങള് വൈശ്യന്റേത് ശൂദ്രന്റേതായ ധർമ്മങ്ങൾ ഇങ്ങനെ വിഭിന്ന ധർമ്മങ്ങളോടുകൂടിയ പണ്ടേ നിലനിൽക്കുന്ന വർണ്ണവ്യവസ്ഥ എങ്ങനെ വർജനീയമായ ഒന്നായിത്തീരും? ആദി ശങ്കരാചാര്യർ പോലും അനുഷ്ഠിച്ചു പോകുന്ന ഈ വർണ്ണധർമ്മങ്ങൾ എങ്ങനെയാണ് വർജനീയമായി തീരുന്നതെന്ന് ഗുരുദേവനോട് മഹാത്മാഗാന്ധി ചോദിച്ചു. ഭേദേ സാധാരണോ സർവഭൂതേഷു മനുഷ്യവി ഭേദപ്രസജ്യതേ തസ്മാ ജാതിഭേദോ ഗീജ്യതേ അല്ലേ ഗുരുദേവ. എല്ലാ ഭൂതങ്ങളിലും ചരങ്ങൾ അചരങ്ങൾ സ്ഥാവരങ്ങൾ ജംഗമങ്ങൾ എന്നിങ്ങനെ വിഭജിക്കാവുന്ന എല്ലാ വസ്തുക്കളിലും ഭേദം സാധാരണമാണ്. ഭേദം സാധാരണമായിരിക്കുമ്പോൾ മനുഷ്യരിലും ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ നിങ്ങളെ ഭേദങ്ങൾക്ക് പ്രസിദ്ധിയുണ്ടല്ലോ. ഇവിടെ കാണുന്ന എല്ലാ മരങ്ങളും എടുത്ത് നോക്കുക. ഒരു മാവിൽ തന്നെ അതിന്റെ ശിഖരങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ചിലത് വളഞ്ഞിരിക്കും, ചിലത് നിവർന്നിരിക്കും, ചിലത് വണ്ണം ഉണ്ടാവും. ഇനി ഇലകൾ തമ്മിൽ തന്നെ ചിലത് കുറുകിയിരിക്കും, ചിലത് അങ്ങനെ. ഒരു വൃക്ഷത്തിൽ തന്നെ ഇലകളും മരങ്ങളും ശാഖകളും ഭിന്നങ്ങളായിരിക്കുമ്പോൾ പിന്നെ മനുഷ്യർക്ക് എന്തുകൊണ്ട് ഭേദം പറ്റിക്കൂടാ? ബ്രാഹ്മണനെന്നും മറ്റുള്ളതെന്നും ജാതികൾ ഉള്ളതല്ലേ എന്ന് ആര് ചോദിച്ച്? മഹാത്മാഗാന്ധിജി. സമീപത്താമ്രവൃക്ഷസ്യ ശാഖാചല ജലാനി സ പ്രദർശയൻ പുനരവി ഗുരുവൈവ അവോചത. അടുത്ത് നിന്നിരുന്ന ഒരു മാവിന്റെ ശാഖകളിലെ ചുള്ളിക്കമ്പുകളിലുള്ള ഇലകളെ കാട്ടിക്കൊടുത്തിട്ട് വീണ്ടും ഗുരുവിനോട് ഇപ്രകാരം പറഞ്ഞു. ഏകോയം താമ്രവൃക്ഷസ്ഥ ശാഖാസ്വേകയമാനത അസ്യപത്രാണി ദൃശ്യന്താം ഇതോ ഭിന്നാനി സർവദാ. അല്ലേ ഗുരു, ഈ മാവ് അനേകമിനം വൃക്ഷങ്ങളിൽ ഒരിനത്തിപ്പെട്ട ഒരു വൃക്ഷമാകുന്നു. അതിന്റെ ശാഖ വൃക്ഷത്തിന്റെ ശാഖകള് ഒന്നാണ് ഈ താണുകിടക്കുന്ന ശാഖ. ഈ ശാഖയുടെ എല്ലാ ഇലകളും പരസ്പരം ഭിന്നങ്ങളായിരിക്കുന്നു എന്നത് അങ്ങ് കണ്ടാലും. ഭേദസർവഗതേ മധ്യേ ഭേദഭാവ ഗതം ഭവേ തസ്മാ സമഞ്ജസോ വർണ്ണ ഭേദോ ഭേദബല ഫലക്ഷിതാം. ചരാചര ആത്മകമായിരിക്കുന്ന എല്ലാ പ്രപഞ്ചിക വസ്തുക്കളിലും ഭേദം നിലനിൽക്കെ മനുഷ്യർ എന്ന ജീവികളിൽ എങ്ങനെയാ ഭേദമില്ലായി വരിക? സർവ വസ്തുക്കളിലും ഭേദവും ഉപഭേദവും നിലനിൽക്കെ മനുഷ്യരിലും ഭേദത്തിന് പ്രസക്തി ഉണ്ടല്ലോ. അതുകൊണ്ട് എന്താ പറയാ, മനുഷ്യരിലും ബ്രാഹ്മണനിലും ക്ഷത്രിയനിലും വൈശ്യനും ശൂദ്രനിലും വർണ്ണഭേദം ഉണ്ട്. വർണ്ണേന നിഷിതേ ഭദ്ര സ്വധർമ്മേ സ്ഥിതിർഭവേ പാരതന്ത്രാദിയം വർണ്ണ ധർമ്മവിച്ഛുതി ഹേതുകം. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രനും, ഇവിടെ പറഞ്ഞ ബ്രാഹ്മണൻ നായർ ഈഴവൻ അങ്ങോട്ടുള്ള എല്ലാവരും മാത്സര്യരഹിതമായും സമ്പൽ സമൃദ്ധമായുള്ള ഒരു നില ഉണ്ടാകുന്നതാണ്. എന്തുകൊണ്ട്? അവനവൻ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങൾ അവനവൻ അനുഷ്ഠിച്ചു പോയാൽ അത് വർണ്ണങ്ങൾ സ്വധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിൽ നിന്ന് ഉണ്ടാകുന്ന ദോഷത്തിൽ നിന്നും നല്ലതല്ലേ എന്ന് ചോദിച്ചു. ജാതിരേക മനുഷ്യാണാം ഇതിദേ പ്രതിതം ഗുരു മതം ഗതം സംഗതം സ്യാ ജാതിഭേദേ സുനിശ്ചിതേ. മനുഷ്യരെ സംബന്ധിച്ച് ജാതി ഒന്നാണെന്ന് പ്രസിദ്ധമായ അങ്ങയുടെ അഭിപ്രായം മനുഷ്യർ വിഭിന്ന ജാതിക്കാരാണ് എന്ന വസ്തുത സംശയരഹിതമായിരിക്കുമ്പോൾ എങ്ങനെ അത് പ്രമാണമായിത്തീരും? അന്യോന്യം പരസ്പരം ഭേദമുണ്ടെന്ന് തോന്നിക്കുമ്പോ തന്നെ എങ്ങനെയാണ് ഒരു ജാതി എന്ന് പറയാൻ പറ്റുക? സ്മിതചന്ദ്രിയാശാന്തം കുറുവൻ സുമുഖ ദീപ്തിതാം ഗുരുസുവ്യക്ത മധുരം നിത്തമൂജ്യ മഹാമതി. ശ്രീനാരായണ ഗുരുദേവൻ സ്വന്തം സർവജനാകർഷമായിരിക്കുന്ന പുഞ്ചിരിയെ പൂനിലാവുകൊണ്ട് ശാന്തമാക്കി പുഞ്ചിരിയാകുന്ന പൂന്തിലാവ്. അതുകൊണ്ട് തന്നെ മഹാത്മജിയുടെ ചോദ്യത്തെ ശാന്തമാക്കിക്കൊണ്ട് അത്യന്തം വ്യക്തവും ആകർഷവുമായ വിധത്തിൽ മറുപടി പറഞ്ഞു. സർവം സുലക്ഷണമതി സത്യം സർവജ്ഞ ഭാഷിതം തസ്മാതാമ്രദലേഷേഷു ഭേദസംഗച്ഛതേതല്ലേ മഹാത്മാവേ. എല്ലാ വസ്തുക്കളും വ്യാവർത്തകമായ ഒരു അസാധാരണ ധർമ്മത്തോടു കൂടിയതാണ് എന്ന സർവജ്ഞപ്രതിതമായ ബുദ്ധഭഗവാന്റെ തിരുവചനം യഥാർത്ഥമാവുന്നു. തസ്മാത് അതുകൊണ്ട് മാവിന്റെ ഒരു ഇലകളിലുള്ള പരസ്പര സംഘം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഭേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നത് യുക്തിയുക്തമാണ്. വ്രീഗസ്തു വിദ്യതേ വ്രീയേ സമൃദേ വ്രീയ സഞ്ജയേ ഏകക്ഷേത്ര സമുൽപ്പന്നേ ഏകജാതീയ ബീജതേ. ഏക ഒരു വയലിൽ വിളഞ്ഞ് ഉണ്ടായതും ഒരേ ഇനം വിത്തിൽ നിന്നുണ്ടായതുമായ ഒരേ കുളത്തിൽ കളത്തിൽ മെതിച്ചു കൂട്ടിയതുമായ നെൽക്കൂനയിലുള്ള ഒരു നെന്മടിയാകട്ടെ മറ്റൊരു നെന്മടിയിൽ നിന്ന് ഭിന്നമായിരിക്കുന്നത് പ്രസിദ്ധമാണ്. ആണോ അല്ലേ? ആണ്. ഭിദ്യന്തേ സോദര സർവ സോദരോഭിധർമ്മത സുലക്ഷണത്വം സർവസ്രഖ്യാവിയന്തോ ശല്യ മഹാത്മാവേ. ഒരമ്മയ്ക്കൊരച്ഛൻ നിന്നുണ്ടാകുന്ന ജ്യേഷ്ഠന്മാരും അനുജന്മാരും എല്ലാ വസ്തുക്കളും സുലക്ഷണങ്ങളായിരിക്കുന്നെങ്കിൽ കൂടിയും പരസ്പരം ഭിന്നങ്ങളായിരിക്കുന്നു. ഒരാൾ എഞ്ചിനീയർ ആണെങ്കിൽ ഒരാൾ കൂലിപ്പണിക്കാരനായിരിക്കും. ഭിന്നതയുണ്ടോ ഇല്ലേ? ഉണ്ട്. അസാധാരണ ധർമ്മം കൊണ്ട് സ്വന്തം ജ്യേഷ്ഠാരിജന്മാരിൽ പോലും ഭിന്നത കാണപ്പെടുന്നു. ജാതിർഭവതി സാമാന്യം തത്സമാന സമാനതയാ സ്ഥിത ധർമ്മോ വ്യക്തിഷു ഭിന്നാസു തത്വമേതസ്സുനിശ്ചിതം. ജാതി സാമാന്യമാകുന്നു. ആ ജാതി എന്ന് പറയുന്നത് സാമാന്യമായൊരു ധർമ്മമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര ഭിന്നങ്ങളായി കാണപ്പെടുന്ന വ്യക്തികളിൽ പോലും സമാനമായി സ്ഥിതി ചെയ്യുന്ന ഒരു ധർമ്മത്തെയാണ് സംശയപ്രസക്തിയില്ലാതെ ജാതി എന്ന് പറയാൻ പറ്റുക. ആ സാമാന്യം എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഇരിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പശുവിലുള്ളത് പശുത്വം, ഇതാണ് സാമാന്യധർമ്മം. എന്താ? പശുവിന് പശുവിന്റെ വർഗത്തെ കണ്ട തിരിച്ചറിയുന്നതിനെയാണ് സാമാന്യമെന്ന് പറയുക. മനുഷ്യാണം മനുഷ്യത്വം ജാതിർഗത്വം ഗവായത ആ ജാതിർ ബ്രാഹ്മണത്വാദി കൽപ്പിതത്വാന്ന് സംശയ. ഞാൻ പറഞ്ഞിരിക്കുന്നത് മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി. എപ്രകാരം പശുവിന് പശുത്വം ഗോത്വം ജാതിയായിരിക്കുന്നുവോ നാം ബ്രാഹ്മണത്വാദി ജാതി ബ്രാഹ്മണത്വാദി ജാതി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജാതിഭേദേന പിന്നാകി ജന്തവസന്തതം ഭവി തഥാവി മനുഷ്യസ്വരേ മനുഷ്യത്യേക ജാതിയ. ഭൂലോകത്ത് കാണപ്പെടുന്ന ജീവികള് ജാതിഭേദം കൊണ്ട് ഏത് കാലത്തും ഭിന്നരായി തന്നെ ഇരിക്കുന്നു എന്ന് പ്രസിദ്ധമാണ്. അപ്രമാരമാണെങ്കിലും ഭൂമിയിലുള്ള ജന്തുക്കൾ മുഴുവൻ ജാതിയെ നിമിത്തമാക്കി പരസ്പര ഭിന്നരായി നിലകൊള്ളുന്നുവെങ്കിലും ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും മനുഷ്യത്വമെന്ന ഒരു ജാതിയോടുകൂടിയവരാണ്. യേഷാം മിഥുനതാ സന്ധ്യ ഉൽപ്പത്തിം ഗുരുദേ പ്രശം സഹവാസിയം ജാതി ദേഭവത്യേക ജാതയ. ഏത് ജീവികൾ ഇണചേരൽ സന്തതിയെ ജനിപ്പിക്കുന്നതിന് മുഖ്യമായി കാരണമായി തീരുന്നു ഏതിനം ജീവികൾക്ക് സഹവാസം മുതലായ സംഭവിക്കുന്നു ഏകജാതയ അവയെല്ലാം ഒരു ജാതിയിൽപ്പെട്ടതാണ്. ബ്രാഹ്മണക്ഷത്രിയ വിശാം ശൂദ്രാണാന്ത സുതോ ഭവ സ്ത്രീവംശയോഗ സമ്പന്ന ഖ്യാപയന്ത്യേകജാതിതം. അല്ലയോ മഹാത്മാവേ, ബ്രാഹ്മണക്ഷത്രിയ വൈശ്യന്മാരെന്നിവർക്കും ശൂദ്രന്മാർക്കും ആ സമൂഹത്തിലുള്ള സ്ത്രീ പുരുഷന്മാരുടെ വേഴ്ചയിൽ നിന്ന് സന്താനങ്ങൾ ഉണ്ടാകുന്നുള്ള വസ്തുത ബ്രാഹ്മണക്ഷത്രിയ വൈശ്യശൂദരന്മാരുടെ ഒരേ ജാതിയിൽപ്പെട്ടവരാണെന്ന നിലപാടിന് പ്രഖ്യാപനമാകുന്നു. ജന്മനാജായതേ ശൂദര കർമ്മണേ കർമ്മണാജായതേ ദ്വിജ വേദാഭ്യാസേന വിപ്രശ ബ്രഹ്മജ്ഞാനി ഇത് ബ്രാഹ്മണ. അല്ലേ മഹാത്മാനെ, ജന്മം കൊണ്ട് ആരും എല്ലാവരും ശൂദരനായി ജനിക്കുന്നു. അവൻ ജാതകർമാദികൾ കൊണ്ട് സാംസ്കാരിക കർമ്മങ്ങൾ കൊണ്ട് ദ്വിജനായിത്തീരുന്നു. അവൻ തന്നെ വേദങ്ങളുടെ അധ്യാപനം അധ്യയനം വൈദിക കർമാനുഷ്ഠാനം എന്നിവ കൊണ്ട് ബ്രാഹ്മണനായിത്തീരുന്നു. ആര് ബ്രഹ്മജ്ഞാനിയായിത്തീരുന്നോ അവനാണ് ശരിയായ ബ്രാഹ്മണൻ. ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ എന്ന് വേദം. ശൂദ്രോ ബ്രാഹ്മണ ശൂദോ ബ്രഹ്മണതാമേതി ബ്രാഹ്മണ ചേതി ശൂദ്രതാം ആഗമോയം പ്രവീജസ്മാൻ ബ്രാഹ്മണത്വാദികൽപ്പിതം. ജനനകാലത്ത് സംസ്കാരരാഹിത്യം കൊണ്ട് ശൂദരനായി വർത്തിക്കുന്ന മനുഷ്യൻ ഉപനയനം വേദാധ്യയനം വേദാധ്യാപനം മുതലായ കർമ്മങ്ങൾ കൊണ്ട് ബ്രാഹ്മണനായിത്തീരുന്നു. ബ്രാഹ്മണൻ അധ്യയനം അധ്യാപനം യജനം യാചനം ദാനം പ്രതിഗ്രഹം എന്നീ കർമ്മങ്ങൾ വെടിഞ്ഞ് ശൂദരനായിത്തീരുന്നു. ഇത്രയും കർമ്മങ്ങൾ ചെയ്താൽ എന്തായിത്തീരും? ശൂദരനായിത്തീരും. ബ്രാഹ്മണനാണെങ്കിൽ കൂടിയും സ്മൃതിരൂപത്തിലുള്ള ഈ ശബ്ദപ്രമാണം നമ്മോട് ബ്രാഹ്മണത്വം ക്ഷത്രിയത്വം വൈശ്യത്വം ശൂദ്രത്വം എന്നിവ ഉണ്ടാകുകയും നശിക്കുകയും ചെല്ലുന്ന ചില ഉപാധികളെ അവലംബിച്ച് കൽപ്പിക്കപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ബ്രാഹ്മണനാണെങ്കിൽ വേദാധ്യയനം ചെയ്യണം, യജനം യാതനം മറ്റുള്ളവരെ പഠിപ്പിക്കലൊക്കെ കർമ്മം ചെയ്താലേ അവൻ ബ്രാഹ്മണനാകുള്ളൂ. അല്ലാത്തവര് ശൂദനാണെന്ന് സ്തുതി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കേവല ഏതെങ്കിലും ചില കാരണങ്ങളെ അവലംബിച്ചുള്ളതാണിത്. ദേശാകൃതോ ഭിന്നേഷു അക്ഷാമരസ്യ സമാനത രൂപഗന്ധ രസാധീനോ ധീമൻ വിശ്രാമദീശയ. അല്ലയ ബുദ്ധിമാന്മാരായ അഗ്രേസരന്മാരായ മഹാത്മാവേ, മാവിന്റെ ആകൃതി ആകൃതിയിൽ ഭിന്നങ്ങളായ ഇലകൾ ഉണ്ടായിരിക്കാം. മഹാത്മാഗാന്ധി മാവല പിടിച്ചോണ്ടിരിക്കുക, എന്താ ഇലകളിൽ ഭിന്നത ഉണ്ടായിരിക്കാം, പക്ഷെ എന്താ രൂപം രസം ഗന്ധം ഇവയെ അവലംബമാക്കി ആ സാമ്യം പ്രകടമായി നിലകൊള്ളുന്നു. മാവെന്ന് പറയുന്ന ഇലയ്ക്കൊരു മണമുണ്ട്, അതിനൊരു രൂപമുണ്ട് ഇല്ലേ, ഇലയ്ക്കൊരു രൂപമുണ്ട്, ആകൃതിയിൽ വ്യത്യാസമല്ല. രസം എടുത്തു നോക്കി ആ രസത്തിന് മാവലയുടെ രസം ഉണ്ടാവും ഇല്ലേ, ഉണ്ടാവും. ചാതുർവർണ്ണ്യമ്മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഷ ഗീതേയം സ്പഷ്ടമാഖ്യാതി വന്നസ്യാനിത്യതാം വിഭവ. അല്ലയോ മഹാത്മാഗാന്ധിജി, എല്ലാ ഗുണങ്ങളെയും കർമ്മങ്ങളെയും വിഭജിച്ച് അവയെ കണക്കാക്കിയ ആണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നീ നാല് ജാതികൾ സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ വർണ്ണമാകുന്ന ജാതിയുടെ അനിത്യതയെ സംശയമുണ്ടാക്കാത്ത വണ്ണം വെളിവാക്കുന്നു. എന്താ കാര്യം? നാല് ഗുണങ്ങളെ ആശ്രയിച്ചിട്ടാണ് ജാതിയെ ചിത്രീകരിക്കപ്പെട്ടെങ്കിലും ഈ ഗുണമെന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സത്വം രജസ് തമസ്. ഈ ഗുണങ്ങൾ ആരിലെങ്കിലും സ്ഥിരമായി നിൽക്കുക? ഒരാളിൽ നിൽക്കില്ല. കാര്യം എന്താ? സത്വഗുണം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എപ്പോഴും ചിരിക്കുന്ന ആളെ എന്ത് ചെയ്യും നമ്മൾ? അതെന്താന്ന് വെച്ചാൽ രജോ ഗുണം എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക, ഇത് പറ്റുമോ? തമോ ഗുണം എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിനനുസരിച്ച് ജാതിയെ തിരിച്ചാൽ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒരു വ്യക്തിയിൽ മാറി മാറി വരുന്നതല്ലേ. ചിരിക്കുന്ന ആള് കുറച്ച് കഴിയുമ്പോൾ കഴിയാം, കരയുന്ന ആള് ചിലപ്പോൾ ഉറങ്ങാം. അപ്പൊ അതുകൊണ്ട് അതും ശരിയല്ല. ചാതുർവണ്യം പുരാനാസേർ ആർഷധർമ്മേ സനാതനെ പശ്ചാസ്വാർത്ഥപരേക്കേ കൽപ്പിതം തന്ന സംശയ. സനാതനവും ആർഷവുമായി വൈദ്യകർമ്മത്തിൽ പണ്ട് ചാതുർ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രൻ എന്നീ ജാതികൾ ഉണ്ടായിരുന്നില്ല. പിൽക്കാലം സ്വാർത്ഥതൽപരന്മാരായ ചിലരാൽ ഉണ്ടാക്കി വെച്ചാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ബുദ്ധാദേവ മഹാത്മന സർവദുഃഖാപകാരക ചക്ര സനാതനധർമ്മം വർണ്ണഭേദാദി ദൂരകം. ബുദ്ധൻ ജിനൻ അപ്പർ സുന്ദർ തിരിജ്ഞാന സംബന്ധർ തുടങ്ങിയ മഹാത്മാക്കൾ ദുഃഖം ദുഃഖകാരണം ദുഃഖനിരോധം ദുഃഖനിരോധോപായം എന്നീ ആര്യസത്യങ്ങൾ വഴിയും മറ്റു എല്ലാ ജീവജാലങ്ങളുടെ ദുഃഖങ്ങൾ കരുതി വരുത്തുവാൻ പരിശ്രമിച്ചവരാണ്. സനവൈദികവും ആർഷവുമായ സനാതനധർമ്മത്തെ വർണ്ണവ്യവസ്ഥാരഹിതമാക്കി തീർക്കുകയും ചെയ്തിരുന്നു അവര്. ഇതിഹാസ പുരാണാനി ബഹുദാ കഥയെന്തിന ചാതുർവർണ്ണസിദ്ധ്യ കൽപ്പിതത്വ സംശയം. ഹൈന്ദവ സനാതനധർമ്മങ്ങളുടെ പ്രമാണഭൂതങ്ങളായ വേദങ്ങളുടെ സാരം സാമാന്യ ജനങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി സംഗ്രഹിച്ച് കഥകൾ കലർത്തി എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥവിശേഷങ്ങളാകുന്ന ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഹിന്ദുക്കളുടെ ഇടയിൽ രൂപം കൊണ്ടു നിൽക്കുന്ന ചാതുർവർണ്ണത്തിന്റെ സ്വസമുദായ മേധാവിത്വവും സ്ഥാപിക്കുന്നതിനു കൂട്ടി കൽപ്പിക്കൂട്ടി വസ്തുതയെ നമ്മോട് പല പ്രകാരത്തിൽ സംശയത്തിനിടയുണ്ടാകത്തക്കവണ്ണം സ്പഷ്ടമായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതെല്ലാം കൽപ്പിച്ചു വച്ചിരിക്കുന്നതാണെന്നും മാതംഗ്യാസ്തനയോ വിപ്ര പരാശര മഹാമുനി ദൈവർത്ത കന്യകാപുത്രോ ബ്രാഹ്മണോ ബ്രഹ്മസൂത്രകൃ. വേദപാരകനായ ബ്രാഹ്മണൻ എന്ന് പുകഴ്പ്പെട്ട പരാശര മഹാമുനി ഒരു പറച്ചിയുടെ മകനാണ് അല്ലേ, വേദവ്യാസനാരുടെയാ ഒരു പറച്ചിയുടെ മകനാണ്. ബ്രഹ്മസൂത്രകൾ ബ്രാഹ്മണ ഉപനിഷത്തുകളാകുന്ന പ്രത്യക്ഷ ശ്രുതിയുടെ മീമാംസ എന്ന് കീർത്തിക്കപ്പെടുന്ന നാല് അധ്യായിയായിരിക്കുന്ന ബ്രഹ്മസൂത്രത്തിന്റെ കർത്താവായിരിക്കുന്ന വേദവ്യാസൻ ഒരു മുക്കുവകന്യയുടെ മകനാണ്. ഗുണകർമ്മ അഭിരാരാബ്ധം ചാതുർവണ്യമിതം ജനെ ജന്മേക ശരണം ഭൂത്വ ഹിച്ചനീരമതിം യഥാത്. ഹൈന്ദവ ജനയെ ചില ഗുണവിശേഷങ്ങളും കർമ്മവിശേഷങ്ങളും അവലംബിച്ച് ആരംഭിക്കപ്പെട്ട ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര വിവാഹങ്ങൾ പിന്നീട് കാലം കുറവും കഴിഞ്ഞപ്പോൾ ജനനത്തെ മാത്രം ആധാരമാക്കി തീർത്തിട്ട് ഗുണകർമ്മങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ബ്രാഹ്മണന്റെ മകൻ മാത്രം ബ്രാഹ്മണും ക്ഷത്രിയന്റെ മകൻ മാത്രം ക്ഷത്രിയനും വൈശ്യന്റെ മകൻ മാത്രം വൈശ്യനും ശൂദ്രന്റെ മകൻ മാത്രം ശൂദ്രനും നിലയിൽ പ്രാപിച്ചിട്ട് ഉച്ചനീച ഉയർന്നവൻ താഴ്ന്നവൻ എന്നുള്ള ബുദ്ധി ഉണ്ടാക്കിയത് പ്രസിദ്ധമാണ്. പ്രതിഷ്ഠാം ശക്തി പ്രാക്ഷാ ദുർപ്രമാണ സുസാമതി അന്യകാനഗരോ സർവാൻ ഭാരതീയ സുദുർബലാൻ. ദുഷ്ടങ്ങളായ പ്രമാണങ്ങളെക്കൊണ്ട് ഐക്യമില്ലായ്മയിലൂടെ ഭാരതീയരെ മുഴുവൻ അത്യന്തം ദുർബലരാക്കി തീർത്തു. കാലേന ബഹുദാവൃത്തിം രക്തം ദൗർലഭ്യമേവന ഗുണാനാമൃതസമാദായ പാരതന്താം. വളർന്ന് പന്തലിച്ച ഈ ദൗർബല്യം തന്നെ ബലം, വീര്യം, പരാക്രമം തുടങ്ങിയ ഗുണങ്ങൾ കുറവ് വരുത്തിയിട്ട് നമ്മെ വിദേശാധിപത്യത്തിൽ ആഴ്ത്തി തീർത്തതും ഇത് തന്നെയല്ലേ? ഏതോ സ്ഥിതേ കഥം ശാന്തി ലോകസ്യസാൻമഹാശയ പാരതന്ത്രസ്യ ശാന്തിച്ച സ്ഥിതേഹേതോ കഥം ഭവേതും. കാരണം ഇവിടെ പറയാണ് രോഗം, ഈ രോഗത്തിന് എങ്ങനെയാണ് ശാന്തി ഉണ്ടാകുക? അതിന്റെ കാരണം നശിക്കാണ്ട്. അങ്ങനാകുമ്പോൾ സ്വാതന്ത്ര്യത്തിന് ശാന്തി ഉണ്ടാകണമെങ്കിൽ ഇതൊക്കെ പോകണ്ടേ? സ്വധർമ്മനിരതോ വർണ്ണ കസ്മിഞ്ചിതവി കശ്ചന നന്ദർശതേദ്യ ഭൂതലം വർണ്ണ വ്യവസ്ഥയാ. ഭൂലോകത്തിലുള്ള ബ്രാഹ്മണ ജാതിയിലോ ക്ഷത്രജാതിയിലോ ഉള്ള ആരായാലും ഒരുവൻ പോലും സ്വധർമ്മങ്ങൾ ഏറ്റവും കൂടാതെ അനുഷ്ഠിക്കുന്നതിന് തൽപരനായി കാണപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ വർണ്ണവ്യവസ്ഥിതി ഇനി വേണ്ടേ വേണ്ട എന്ന് തന്നെ ഗുരു പറഞ്ഞു. വ്യവസ്ഥിതരയം യുക്തി വികലാ ദ്വിജകൽപിത നാനേഷു ധർമ്മമാർഗേഷു കരിസവാദിഷു ദൃശ്യതി ദ്രുഹന്തികൈതവാഹന്ത ഹൈന്ദവേഭ്യോതിമാനിശം ക്രിമീയം പ്രക്രിയാസാധ്യ ധാർമ്മികേ ഭവതോ മത പൗരാധികാരഹിതാ ബിന്ദു ഹിന്ദൂനാം ബഹുകോടയ അസ്പൃശ്യ അസമീഷാം ച പീഡിതാ സന്ധി ഭാരതേ. വിദ്യാഭ്യാസിതും രാജവീദ്യാഗന്ധം ച ദേജന ദേവാലയന്ധിയം പ്രാപ്തം അവീസാനുമതാ വിഭൂ ദാരിദ്ര്യേണ ഹതാരുഗ്നാനാദാശ്രുഭായിന ഭക്ഷ്യവസ്ത്രഗൃഹീർഹീന ജീവന്തി മരണായതേ പരതന്ത്രാനകോ സാക്ഷാ ഭാരതീയാനാം പശ്യതാം അത സ്വാതന്ത്ര്യമസ്മാകം തുതോ വാക്യേന വാ ഭവേ. വൈദേശിക ബഹിഷ്കാര ഏവം നാസ്യ സ്വതന്ത്രത ജനതായ സമസ്തായ സമത്വാധികമോഹിത സർവേഷീശ്വര സത്തായ സമത്വം ഖ്യാവ്യന്നര കഥം ീഡയഞ്ചസഹോദരൻ ഈശ്വരേണൈവ ജനനം കൽപ്പിതന്തു ഭവാദൃശം ദുഃഖേനേതാന് നിർമാഷ്ടും ഇതി വിശ്വസീയമോയം. ഉക്തൈവം വരുതേസ്മിൻ സർവജ്ഞേ ദേശികേശ്വരേ പ്രബുദ്ധേ ഗാന്ധിദിവസ കൃതാഞ്ജലവോചത നമാമി സത്യവിജ്ഞാന കനത്വാം ജഗതാംഗുരും ചരിതാർത്ഥം ഇതേ ദേവ നിവീയവചനാമൃതം. ഗുരുദേവ, അങ്ങ് പറഞ്ഞിരിക്കുന്ന സാരങ്ങളെല്ലാം കേട്ടിട്ട് ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താ? ജഗദ്ഗുരുവായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. അങ്ങയുടെ വാക്കുകളാണ് അമൃതം പാനം ചെയ്തിട്ട് ഞാൻ ചരിതാർത്ഥനായി തീർന്നു. ഭവാദർശാന്തമകതാം സദ്ഗുരുവേണാം പരമ്പര ഭാരതാം ഗുരുദേനാന സൃഷ്ടവൈശിഷ്ടവചനം. മഹാന്മാരും സദ്ഗുരുക്കന്മാരുടെ പരമ്പരയാകട്ടെ ഭാരതഭൂമിയെ അസാധാരണമായ വൈശിഷ്ട്യമുള്ള ഒരു രാജ്യമാക്കി തീർത്തിരുന്നു. ധന്യോസ്മി അനുഗ്രഹീതോസ്മി ശനുശിഷ്ടോസ്മി അയ്യഹം ഈശ്വരോ ശിഷ്ടായുഷ കരിഷ്യാമി വജസ്തേ സത്യവാസുരം. അങ്ങയെ സന്ദർശിക്കാൻ സാധിച്ചത് നിമിത്തം ഞാൻ ധന്യനായിത്തീർന്നിരിക്കുന്നു. ഞാൻ അനുഗ്രഹീതനായിത്തീർന്നിരിക്കുന്നു. മാതൃഭൂമിയായ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സർവാത്മന പരിശ്രമിക്കുമ്പോൾ എനിക്ക് ലക്ഷ്യപ്രാപ്തിക്ക് ഉതകുന്ന ഏറ്റവും നല്ല ഉപദേശം ലഭിച്ചിരിക്കുന്നു അങ്ങയിൽ നിന്ന്. ഞാനിനി ശേഷിച്ച ആയുസ്സുകൊണ്ട് അങ്ങയുടെ അത്യന്തം സത്യമായ ഉപദേശം ഫലവത്താക്കാൻ ശ്രമിക്കുന്നതാണ്. ഹരിജനോദ്ധാരണം ഗുരുദേവനെ കണ്ടതിന് ശേഷം തുടങ്ങിയതാ മഹാത്മാഗാന്ധിയുടെ. പ്രസന്നോ ഗുരുരാശീർഭീർ അനുഗ്രഹീത്തിമുഖു വിസൃജാ വിശ്രമാർദ്ധം സുശിക്ഷേ സഹസാനവും. ഗുരുദേവന്റെ അനുഗ്രഹങ്ങളെല്ലാം വാങ്ങി അവിടെ നിന്ന് നിർഗമിച്ചു അദ്ദേഹം. മധ്യാനേവഗതേ ശ്രീമദ് ഗാന്ധിദേവോ ജനാവലേ മഹാസദോഗതസ്വസ്യ വ്യാഖ്യാതും മതമുത്സഹ മഹാജനസമുദ്രസ്യ ഗാന്ധിചന്ദ്രോദയോ ജയാശംസകൃതാരോ പരാനന്ദതരംഗിത ലലാടോവരി വിന്യസൻ പാണിമുകുളദവസോ ശ്രീജകാര വിനീതാത്മാ ജനാനാഭിവാദനം പുഷ്പമാലാജയമഗ്നം ജനനേ ജനനേ ദുർവേറു അർപ്പിതേ അരക്ഷൻ അനുഗന്ധാസ്തു ശ്രദ്ധയുക്തോ വിഭാഗിന വിവിധാന്യവദാനാനി വർണ്ണയന്തി സമർപ്പിതാം ആശംസാ ഭസ്രികാ തസ്മൈ സത്തസംഗാദിനായി വിദ്ധ്വാ വീരാസനം വീടെ വിന്യസ്തേ കുട്ടിമോവരി ഉപിഷ്ടോ മഹാത്മാസ ജനതാമിദ്ധമബ്രവീത്. അത്ര പ്രകടിതം സംയദ്ഭവത്തി സ്നേഹഗൗരവം കാഠം സ്പൃശ്യതി മേ ചിത്തം മാതൃഭൂസേവനോത്തുകം മഹാത്മാനം ഗുരുസൃഷ്ടം ഗൃഹീതം ച തദാശയൻ ലബ്ധോവസരേത്യേത ചരിതാർത്ഥം കരോമിതം രഹസ്യം ഭാരതാംബയാ സ്വാതന്ത്ര്യ ഗ്രഹീതവാൻ ഗുരുതുല്യ വിശേഷച്ചോ നാനോ ദൃഷ്ടോ മയാ കുജജനാൽ. ഒരിടത്തും ഞാൻ ഇത്രയും സഞ്ചാരം ചെയ്തിട്ടും ഗുരുദേവന് തുല്യനായ ഒരാളെ കണ്ടിട്ടില്ല. പൗരാധികാരഹിത ആജ്ഞാ ദാരിദ്ര്യപീഡിത ഭാരതീയേഷു ഭൂയാംസ ഇതി സത്യം തു ഗൃഹ്യതം അകൃത്താദൻ സദന്താന്യ സ്വാതന്ത്ര്യവാദനകൃതം നദപൂർണം ചിരസ്ഥായി സബലമാന്ന് സംശയ ഹൈന്ദവാഹിന്ദവാൻഹന്ത ഗന്ധം ദേവാലയന്തിയം നാനുമന്യത ബാഡം ലജ്ജാകരം നിന ഹിന്ദുക്കളായ ജനങ്ങൾക്ക് ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞ പിന്നെ പള്ളിയിലാണോ പോകേണ്ടത് എന്നുള്ള ചോദ്യം. അപ്പൊ എന്തായാലും ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ കയറാൻ പറ്റാതിരിക്കുന്നത് ലജ്ജാകരമാണ്. ഏതാദൃശമധർമ്മം ഈ പരിവർത്തും പ്രവർത്തതേ സത്യാഗ്രഹാഖ്യ സമരവും വൈക്കശൈവാലയാന്തികയും യഥസ്ഥം സംയാതസ്യ വിജയായ നിരന്തരം വിജയാശയം ദേദ സർവത്രേതി അഗഹിതം രാജ്യാദി നായികം രാജ്യം അന്യഞ്ചധികൃതാനഹം ദൃക്ഷ്യാമി താംശവക്ഷ്യാമി പ്രജാനം ഭവതാ മതം ജാതിവേദമതദ്വേഷ മനഃാനേന്യ കാരണം തെക്വാസ്തിതേ ജനേ രാഷ്ട്രം സ്വതന്ത്രം സ്യാ സ്വയം ദൃഢം ഭവത്യേ മിലയേരത്ത കൃതസ്നേഹ പ്രവൃത്തിയ മാതൃഭൂഭക്തിരൂപ ഇത്യവൈമി ശിവമസ്തുത ഇത്യുക്തവരതേ തസ്മൈ ഗാന്ധിദേവജനാവലി അഭിനന്ദവജസ്തസ്യ ഹസ്തശബ്ദൈർനിരന്തരീ സശിഷേരത നീതസൻ മഠം പ്രാപ്യ മനോഹരം അവാസീത് ഗുരുണാ സാകം ശാന്തേ വൈദിക മന്ദിരേ ഭക്തിതത്രാപി സതതം പാദപ്രണിതൽപരൈ ദൃഷ്ടാദിതിം ബാധ്യമാനം ഗുരു സസ്മിതമുക്തവാൻ വയമദ്യതുമുക്തസ്മോ ഭവസാനിത്യ ഭാഗ്യത അഹാസേ ഗാന്ധിദേവം വജദ്ധ വജൻ തന്നർമ്മസുന്ദരം സൗന്ദര്യസാരഭൂരേണ സർവാനാഹ്ലയതം സദാ സായങ്കാലേ സമായാത സമുദ്രാനീലസേവിത കേരഭൂഗാമ്ര പനസ തരുവൃന്ദ സമാവൃത ബഹു കശ്മീരൽ ഇലാക്തിംഗ മടപര്യന്ത ഭൂമിയ മഹാത്മനയോർ യോഗഭാഗ്യം ദദാനം ദിവസം നയൻ യഥാർത്ഥവ ശാന്താത്മാ പ്രസന്നോന്തർധാദ്രവീം സന്ധ്യാവാസ വിധിവത് ഗാന്ധിദേവ സഗാനുകൈ ശാരദാമന്ദിരം പ്രാപ്യ ഭൂതിയാം ഭാഗഭാഗ സന്ധ്യയ്ക്ക് ശിവേരി നിന്നുകൊണ്ട് പൂജയിലെല്ലാം പങ്കെടുത്ത് മണ്ഡപസ്ഥേ ദേവബദ്ധേ മഹാത്മാസ ജനൈ സഗാം കാർത്തിയാമാസ ഭവനജനയും ഭാഗതീശ്വരിയും ശാരദാദേവിയെ കണ്ടു വന്നിച്ച് ശാരദാദേവിയോട് പ്രാർത്ഥിച്ച മഹാത്മാഗാന്ധി പ്രാർത്ഥനാന്തരുവം സർവധർമ്മ മർമ്മവിദഗ്രണി ഗാന്ധിദേവോ ജനാനിത്യം അവാദിക്ഷേമകാംക്ഷയ പ്രാർത്ഥനാദിത്തധർമ്മ പ്രാർത്ഥനാന്തസ്സനാതന പ്രാർത്ഥനാമേവ മുഖ്യം നാകൃത്യമാഖ്യാദിഭാവനം ബുദ്ധന്ധർമ്മം തഥാസംഗം മന്യതേ ശരണം ചെയ്യ സജന പ്രാർത്ഥനാലംബ ഇതിപാഠം ബ്രവീമിഹം ധർമ്മം മാഹമതീയം യേ ക്രൈസ്തവം വാചരന്തിതേ പ്രാർത്ഥനാനിരതാ സർവേ ജീവന്തിമതിശാലിന തസ്മാ സമ്മളിത പ്രേമ ഭാരതീയ സഹോദരാം മതമേതമതിം ത്യക്ത്വാ പ്രാർത്ഥ്യർത്ഥം ശുഭായതാം പ്രസ്രേശവാനദാഹന്ത ജനസ്തദ്വചനാമൃതം നിധീയ സർഗരാജാന്ത ശാന്ത തഥ സന്തോഷതുന്തില നിശാനയന്മടേ ശാന്ത പ്രാതരധ്യായ കൃത്തിവർ ഗുരുമാപ്രിച്ച ഭക്ത്യാ സാ ഗാന്ധിദേവസ്തതോയോ സ്വന്ത്ര സ്വതന്ത്ര സഞ്ചാര സമർത്ഥരേന ദുഷ്ടാൻ വിധായേന സ കേരളീയാൻ സത്യാഗ്രഹാഖ്യം സമരം സമാപ്തം കൃത്വാ കൃതാർത്ഥോ അഗമദാശ്രമം സം സ്വകീയ നിർദ്ദേശം വിധിവത് ഉപപന്നാൻ വിജയിന തദശിക്ഷാൻ ഭക്തിയേ അധികമഭിനന്ദനം സമുചിതൈ ഗുരുശാന്തേ രമ്യേ ശിവഗിരിമടേ വാസമകരോത് ജഗദ്രക്ഷാ ശ്രദ്ധാപരിതകൃതിയോ അഞ്ജനജലധീ വിജ്ഞാനസമുദ്രമായും ലോകത്തെ രക്ഷിക്കുന്നതിനുള്ള ശ്രദ്ധ കൊണ്ടും നിറഞ്ഞ ഹൃദയത്തോടുകൂടിയവനായ ശ്രീനാരായണ ഗുരു തന്റെ നിർദ്ദേശത്തെ യഥാവിധി അംഗീകരിച്ച് വിജയം നേടിയ ശിഷ്യന്മാരെ മഹാത്മജി തിരിച്ചുപോയതിനു ശേഷം സമുചിതങ്ങളായ വാക്യങ്ങളോട് അത്യധികം അഭിനന്ദിച്ചു. മനോഹരവും ശാന്തവുമായ ശിവഗിരി മഠത്തിൽ വസിച്ചുകൊണ്ടിരുന്നു. അഷ്ടാദശ സർഗ സമാപ്തം.
ടാഗോറിന്റെ ഗുരുദർശനം. ശിവഗിരി തന്റെ അതുല്യ ദർശനം, ഗുരുവരൻ തന്റെ മഹത്വദർശനം, ഇതു രണ്ടും കണ്ടുകുറിച്ചു ടാഗോറും മകണ്ഠ ഭൂഖണ്ഡം മുഴുവൻ ചുറ്റി ഞാൻ അനേക യോഗികൾ വസിപ്പതും കണ്ടു. അനശ്വരനാമാനാരായണ ഗുരുവിന് അരികെ നിൽകുവാനിവരാരും പോരാ. അനന്തതയിലാണ്ടിരിക്കുന്ന യോഗനയനവും പിന്നെ വദനശോഭയും ഒരുമിച്ച് കാണുന്നവർക്കൊരിക്കലും മറക്കുവാൻ മീല. ഗുരുവരനെയും തികഞ്ഞ ബ്രഹ്മാനന്ദാനുഭൂതിയാല തിരഞ്ഞാൽ കിട്ടിയിടായതുപോലെ ഒരാൾ ഇതുവിധമായുള്ള അനുഭവത്തിനാൽ ഇതേ വിധം ടാഗോർ എഴുതിയതിങ്ങനെ മഹാത്മാഗാന്ധിക്കും ഇതു പ്രകാരമായ മഹത്വമേയുള്ളൂ പറയുവാനായി പലവിധമായ മതപരം കാര്യം പറയുകയുണ്ടായി. ഗുരുവും ഗാന്ധിയും അവർ ചേർക്കുള്ളതാം വിഷമം തീരുവാൻ അവർക്ക് വേണ്ടി എന്തിന് അനുഷ്ഠിക്കേണ്ടതും പറഞ്ഞാലും ഗുരു ശരിക്കു കേൾക്കണം പറയുകയായിതാ ഗുരുവരം ഗുരുവതു നേരം അവർ ചേർക്ക് വിദ്യയധികമായി വേണം ധനവും വേണമേ കുലമഹിമയും പെരുത്ത ജാതി തൻ പെരുത്തമില്ലാത്ത ഐത്തമെന്നുമായി ഗമിക്കയും വേണം മനുജരെല്ലാരും ഒരു ജാതി എന്ന മഹത്വം ഇപ്പോഴും കരുതുക വേണം. മതത്തിനൊക്കെ അതീതമായുള്ള മഹിമയൊത്തല്ലോ ജനത്തിലും കാണും ശുഭമായുള്ളതാം വിചാരം വസ്ത്രവും ശുചിയും ധൈര്യവും വിശുദ്ധ ഭക്തിയും ഒരുപോലെയല്ല ജനത്തിനുമെന്നാൽ മഹിൽ മാനുഷനരനായിത്തീരും മാനുഷൻ അമരനായിത്തീരും ഇതി കഥിതമായിരിക്കും നേരത്തു ഇതിനുമേ നല്ല കുശലവാക്കോതി അടുത്തു നിൽക്കുന്ന മരമാവിന്റെ അടുത്ത കമ്പൊന്നുടർത്തിക്കാട്ടിനാൻ ഇതിൽ നിൽക്കുന്ന താമ്പിലകളൊക്കെയും ഇതര രീതിയിൽ പരിലസിക്കുന്നു ചെറുതുമേറ്റവും വലുതുമാം ഇല വലുതുമെന്നാണെന്നറിവാ അറിവതെങ്ങനെ വലുതമായി തന്നെ ഉരുരച്ചിത ഇല ചതച്ചിട്ടു അതില് അച്ചാറിന്റെ ഇനമൊന്നും ല്ലെന്നു പറയുവാനാമോ വിനയമായുള്ള ഗുരുവചനത്താൽ വിവശതമായി തീർന്ന മഹാത്മാഗാന്ധിക്കും അതു മുതലാണ് അയിത്തജാതി എന്ന പരനാമത്താൽ വെറുത്തമർത്യരെയും അവശതമാറ്റി എടുപ്പിച്ചിടുവാൻ പെരുത്ത കാര്യമെന്ന് അനുഷ്ഠിച്ചു ഗാന്ധി അവശരായോരെ പരിരക്ഷിക്കുവാൻ ഗുരുദേവൻ താനും ചമച്ചു സ്കൂളുകൾ ഗുരുവിന്റെ ആജ്ഞയാ കൊടുത്തു സുവിദ്യയും അവശർത്തനുള്ള വിവശത തീർത്ത നിയതമായുള്ള ദിനചര്യകളും അവരെ ദേശികൻ ജലം പഠിപ്പിച്ച് പുലയനെന്നല്ല പറയർതാനും ആ കുറവർ തൊട്ടുള്ള മനുഷ്യരെയെല്ലാം പലരുമായിട്ടാട്ടിയ പറ്റിയെങ്കിലും ഗുരുദേവൻ താനും അടുത്തു നിർത്താൻ ശിവഗിരിയാതാം തനതാം ആശ്രമേ ഇവരെല്ലാവരും സഹചർത്താനല്ലോ ഇവരെയും ഉന്നത നിലയിലെത്തിക്കാൻ ഇതിഹാസപുമാൻ സതതം എത്തിക്കും ഗുരുദർശനം. ഇതുകാലത്താമതിമാനായുള്ള ഉത്തൂരൂരത്ത വൈദികൻ പെരുത്ത കീർത്തിമാനുദാരനാണയാൽ തപോ നിധീതാനും അനുകമ്പതയാ തപസ്സുദാനവും മതുകളയാൽ വിശുദ്ധ ബ്രാഹ്മണൻ പൊരുത്തത് പെരുത്തതാം കീർത്തി പരത്തിമേയുന്ന നീലകണ്ഠ ശർമ്മയുടയവർ പുന്നശ്ശേരി ഗൃഹത്തിന്റെ ആരാധനാണെന്നയാൾ മഹത്വമുള്ളതാം പെരുത്ത ഭാരതേ വസിക്കും ശ്രേഷ്ഠരിൽ മഹാപ്രസിദ്ധനാം കണക്കും ന്യായവും അലങ്കാരം തർക്കം കണക്കിന് ജ്യോത്സ്യം ഇതുകളില്ലയാൾ നിപുണനെന്നല്ല ഇവയിലൊക്കെയും വിശിഷ്ടമാം ഗ്രന്ഥം വളരെ തീർത്ഥതാം വിശാലധി താനെന്നുറക്കെ ചൊല്ലിയാം വിശാലമാം മുഖേ കരുത്തമാടുമ്പോൾ വികൃതമായുള്ള ഒരു ഉറവുണ്ട് ദുഷിച്ച ജാതി തന്നെ ചിച്ചതിന്തതാൻ ദൂരയായെന്നുമേ അകക്കാമ്പിലുണ്ട് ഒരു ദിനം ശിവഗരീലത്തിനാൻ പരമഭാഗ്യവൻ ഗുരുദർശനത്തിനുയർന്നതാം ശിരസധികം നമ്രനായി ഒരു തരം ഗുരുപാദാര ബിന്ദത്തിൽ തുഴുതു സാട്ടംഗം ഭ്രമിച്ചു ഭക്തിയ പരീശിലാസനം കൊടുപ്പിച്ചു ഗുരു നികടത്തിൽ തന്നെ ഇരിക്കുവാനോ നീരുന്നു ശർമ്മയും തൊഴുതുകയുമോ തൊഴുകയുമായി ഉറഞ്ഞ ഭക്തിയാൽ പ്രമാണനം ചെയ്യുവാൻ മറന്നു വക്രവും വിവശതമൂലം ഗുരുമുഖത്തിൽ നിന്നുയരുന്ന ഗാന്ധിയ ഗുരുതരമായ വെയിലേറ്റ പോലെ നയനവും മാത്രം ജലപ്രവാഹത്താൽ ഉരിയാടാൻ പോലും മറന്നിരിക്കുന്ന ഉദാരചിത്തനിൽ കൃപപൂണ്ടു ഗുരു മഹിതമായുള്ള വിജ്ഞാനലേശത്താൽ മതി ഉളിർപ്പിച്ച കുശലം ചോദിച്ചു പെരുത്തതാം വഴി കടന്നു വന്നുള്ള പുരത്തയാത്ര തന്നിമിത്തമെന്തെന്നും പറഞ്ഞാലും അതും അറിയുവാനേറ്റം പ്രശാന്തമൻ മനം ഭവാൻ അറിഞ്ഞാലും ഇതുവരെ കഥ പറഞ്ഞവെങ്കിൽ അതിമോദേന താൻ പറയുന്നതാനും ഗുരുവിന്റെ ആത്മപ്രഭാവ വൈഭവം ഗുണശീലർ കണ്ടാലവരു സ്തബ്ധരാം ഇവിടെ ശർമ്മയ്ക്കും ഭവിച്ചതുതാനും ഗുരുവചനത്താൽ മുദിതനായിട്ട് ഗമിച്ച ധൈര്യത്തെ സക്രിയമായിട്ട് പറഞ്ഞു ശർമ്മയും മുദിത ചിത്തനും ഭക്തനായി പെരുത്ത ധർമ്മത്തെ അറിഞ്ഞനുഷ്ഠിച്ചാൽ പെരുമയും നൽകും അധർമ്മവും തീരും അനിഷ്ടമൊക്കെയും അകറ്റിടും ധർമ്മം കുടുംബമേതെന്ന സമുദായവും ഒരു ജാതിയെയും വിടില്ല ധർമ്മവും മതവും ഈ പ്രവർത്തികളെയും ഒരിക്കലും വിടാ നിലനിർത്തും ധർമ്മം സുഖം അഭിലഷിച്ചിടുന്നു മാനുഷർ സുഖം കെടുപ്പതും സ്വധർമ്മമെന്നുതാ സുഖത്തെ ചിന്തിക്കും മനുജനെന്നുമേ സുഖമായി തന്നെ നടത്തുന്നു ധർമ്മം സുഖമിരിപ്പതും നിജധർമ്മത്തിൻ താൻ സുഖകാംക്ഷിതാനും വെടിയില്ല ധർമ്മം അധർമ്മം വിട്ടിട്ട സ്വധർമ്മം ചെയ്യുന്നു അധവനെങ്കിലും ഗുണധർമ്മന്നവൻ സുഖമായി ധർമ്മവും അനുഷ്ഠിച്ചിങ്ങ് സ്വധർമ്മം ലോകത്തിനധികം നൽകുന്നു സ്വകീയമാം ജീവസരണിയില്ലമോ സ്വയം നിർത്തിയിടുന്നു സ്വധർമ്മ ജീവിതം ശ്രുതിവിഹിതമാം സ്വധർമ്മം നിഷ്ഠയാൽ സ്വയം നടത്തുന്ന സ്വതന്ത്രജൻ കർമ്മങ്ങൾ ശ്രുതി സ്മൃതി പുരാണേതിഹാസങ്ങളും ശ്രുതസ്മാർത്ഥങ്ങളും അനുഷ്ഠിച്ചിടുന്ന ഭവാൻ മഹാഗുരു ജഗത്തിനൊക്കെയും പരസ്പരമായി വിരുദ്ധധർമ്മങ്ങൾ പലപ്പോഴും കാണാം മനുഷ്യജീവിതെ അതുമാറ്റി നന്മ ഉലകിൽ നീർത്തുവാൻ അതുല്യന്മാരായ ഭവാൻമാർക്കേ പറ്റൂ മഹാഗുരു മനുജരെത്രയോ പലതരം ജാതിയിൽ അതിൽ അമർന്ന് കാണുന്നു ഇവരെല്ലാം അവരും ഒരു ജാതിയാണെന്ന് അവിടുന്ന് തന്നെ പറഞ്ഞു കേൾക്കുന്നു മനുജനുള്ളത് മനുഷ്യത്വം ജാതി മതം പശുവിന് പശുത്വമെന്നും മഹിതമായുള്ള വചനമായങ്ങ് മഹിയില്ലോതുന്നതോ ചരിതാനുമോ മഹാഗുരോ മുന്നം സനാതനധർമ്മേ മഹാപ്രമാണമായി നിലനിന്നു വേദം മതിലും മന്ത്ര ബ്രാഹ്മണങ്ങളാരുമേ ഉപനിഷത്തെന്നും വ്യവഹരിക്കുന്നു ഇതിനെ തന്നെയും പൂർവകാണ്ഡമെന്നും ഇത് താൻ പിന്നെയാ ജ്ഞാനകാണ്ഡമായി ഇതിലെല്ലാം മധ്യർ ബ്രഹ്മക്ഷത്ര വൈശ്യർ ഇതരരായിട്ട് ശൂദ്രനും ക്രമേണ കണ്ടിടാമിതുകളത്രയും ഒരു ജാതി എന്ന് പറഞ്ഞാൽ പരമാർത്ഥമോമോ ഇവരെല്ലാ പേരും വിഭിന്ന ജാതി താൻ ഇവരെയെല്ലാം ഒന്ന് പറഞ്ഞാൽ ചേരുമോ അധമ ശൂദ്രനും ദാനം കൊടുക്കാമോ അധർമ്മമാം വിധി നിഷേധമാകുന്നു അധമ ജന്മത്താൽ പരമിവറുകളും മതസ്ഥിതരായി ഭവിച്ചതുമാണ് അവരധികവും പലർക്കും മൂവർക്കും വീടുപണി ചെയ്ത് കഴിക്ക ജീവിതം യഥവ്യാസം ജൈമിനി ശങ്കരൻ താനും മനുവും ചൊല്ലുന്നു മൈതമാം തത്വം ഒരിക്കലും ശൂദ്രൻ അഥവനാകയാൽ പഠിക്കുവാൻ വേദം അനുവാദമില്ല ഇതിൽ വിപരീതം നടക്കുന്ന ശൂദ്രൻ കടുത്ത ദണ്ഡത്തിന്റെ അവകാശിയാകും പെരുത്ത വേദങ്ങൾ പ്രമാണമാകിലും ഉരത്താ ശാസ്ത്രജ്ഞൻ മറിച്ചു ചൊല്ലിനാ ക്ഷമിക്കണം ഗുരു ഉരപ്പതും സത്യം മഹാമതിയാകും ബുദ്ധൻ മഹാനായുള്ള മഹാവീരൻ താനും സ്വയം തപസ്സാൽ താനതായ ആർജിച്ച പ്രബോധത്താലുമേ സ്വയം പ്രമാണമായി സ്വധർമ്മങ്ങളെ താൻ ഗണിക്കാതെ ജാതിവേദങ്ങളെ ശേഷവും വെടിഞ്ഞ് ധർമ്മങ്ങൾ പ്രചരിപ്പിച്ച് മഹാഗുരു ഭവാൻ സ്വധർമ്മമായ വൈദികമനുസരിച്ചുള്ള പ്രവൃത്തി ചെയ്യുവതും സ്വജീവിതം നടത്തിയിടുന്നതും ഇതേവിധം ധർമ്മ പറയും വാക്യങ്ങൾ ശ്രവിച്ചിട്ട് ഗുരു ചിരിച്ചു ചൊല്ലിനുദിക്കും സൂര്യന്റെ ഉരത്താ കാന്തി പോൽ സ്ഫുരിച്ച് തൽക്ഷണം ഗുരുമുഖാം ക്ഷണം ദീനാനുകമ്പ വരക്കും മട്ടിൽ വദനകാന്തിയിൽ അമർന്ന് സൽഗുരു പഠിച്ച വിപ്രന മഹാമാന്യൻ പോലും പരമ്പരാഗതാന്തതയില്ലാടുന്നതാണ് ഗുരുവനുകമ്പ കാട്ടിയതും പഠിച്ച പാണ്ഡിത്യം കിടുക്കും മട്ടിലായി പരിഹരിക്കുവാൻ പ്രയാസമായുള്ള അനൽപം അജ്ഞതയിൽപോൽ നിന്നീടിൽ ഉലകിന് നന്മ വരുത്തുമോ ഇവർ അമേയ വൈഭവൻ ഗുരുവും ദുഃഖിച്ചവരന്റെ ദുഃഖത്തിൽ ദുഃഖിപ്പതുതാനും അനുകമ്പയെന്നോ പ്രബുദ്ധർ ചൊൽവത് ഉരച്ചിത ഗുരു പരിയിൽ കേട്ടാലും പറയാം ജാതി എന്നത് ധർമ്മമാണോ അനേക വ്യക്തിയിൽ ഒരുപോലുള്ളതും മറിച്ച് ഒന്നിരില്ലിരിക്കാത്തതുമായ പെരുത്ത ധർമ്മമാണിത് ജാതി എന്ന് ധരിച്ചുകൊണ്ടാലും അനൽപനാം ഭവാൻ ഗ്രഹിച്ചിടാം മർത്യരൊരിന്ദ്രിയത്തിനാൽ അതിനാൽ താൻ ജാതി ഗ്രഹിക്കാമെന്നാ ഇതര ജീവിയിൽ ആയില്ലാതുള്ളതാം ഒരു ധർമ്മം ജാതി മനുജനൊന്നു താൻ പഠിച്ചതാം ഭവൻ ന്യായവിശേഷണം അതിനാൽ ജാതിയും പ്രത്യക്ഷമാണല്ലോ പലതാം ജീവികൾ അധിവസിക്കുന്നവരെന്ന ഭൂമിയിലെ നിങ്കലിൻ നടുവിലായി ഒരു മനുജനെ ശരിക്കു കണ്ടെന്നാൽ മനുജനല്ലെന്ന് വരുന്നതുണ്ടോ ധരിച്ചതോ ഭവാനതുജാതിയല്ലേ പരിഭവം വേണോ ഇത് പറയുവാൻ ധരിച്ച പൂണുനൂല് മറിച്ചതില്ലെങ്കിൽ മറിച്ചതെന്നാകിൽ ധരിക്കുമോ ഇവൻ ബ്രാഹ്മണൻ എന്നത് ഇതുപോലുള്ള അടയാളമില്ലെങ്കിൽ ഇതേ വിധം ഇവന്റെ ജാതി ചൊല്ലാമോ അതിനാൽ തന്നിത് ജാതിയല്ലതാനും അത് ഭവാനുമേ ഗ്രഹിക്കുക വേണം പെരുത്ത വ്യക്തികൾ പ്രത്യക്ഷങ്ങളല്ലാകിൽ വ്യക്തിഗതം ജാതിയും പ്രത്യക്ഷം താനും ബ്രാഹ്മണത്വങ്ങൾ തുടർന്ന് ധർമ്മങ്ങളാണ് അമരത്വം പോലവേ പ്രത്യക്ഷമായിടാ ഗുരുവചനങ്ങൾ ഇത് വിധം കേട്ട് പഠിച്ചിട്ടുള്ളതും അറിഞ്ഞതുമായ പരമാർത്ഥം കേട്ട അഭിപ്രായം താനും പറഞ്ഞത് ശർമ്മ പരമസത്യവാൻ ഗുരുവിനോടായി സ്വകീയമിംഗിതം പരമസദ്ഗുരു മറച്ചുള്ള ബാഹ്യചിഹ്നങ്ങൾ ഇനിമേലും പറഞ്ഞിടാം ഞാനും സൂക്ഷ്മമായി ഗ്രഹിച്ചു ജാതിയും ഇതു ഗ്രഹിച്ചിട്ടു ഗുരുവിനൊട്ടുമേ പരിഭവം തെല്ലും വരാതിരുന്നത് സ്വകീയമാശ്രമം ആശ്രമസ്ഥിതരാകും ജിലാകുമാരന്മാരെ വരുത്തി നിർത്തിനാൻ അടുത്തു നിൽക്കുന്ന ഇവർ താൻ ജാതികൾ അരുളിയാൽ മവാനതിസമർത്ഥനാം കുളി കഴിഞ്ഞുള്ള നെടുതാം പത്മത്തിൽ കുറികളും നല്ല വസനം ഏവർക്കും ഗുരുനികടത്തിൽ വിദേശീലനായി ആ കുമാരന്മാർ വന്നു നമസ്കരിച്ചത് വിരിഞ്ഞ താമരപ്പൂ പുതുപ്പൂക്കൾ പോലെ വിരവിലായവർ ഗുരുവിന് ചുറ്റും മരുമുന്ന കണ്ടാൽ ശരത്കാലത്തിങ്കൾ നിറഞ്ഞ നിർമ്മല സരസിലെന്ന പോൽ ഈ ഉദിത നിർമ്മല ദിവാകരൻ പോലെ വിളങ്ങിയിടുന്നു ശ്രീഗുരുവും ശിഷ്യരും സമാന ഗാത്രമാം ഇവരെ നോക്കിയിട്ട് മഹാമതേ ഇവർ ജാതി പറഞ്ഞിടു ജപിക്കുന്നുണ്ടവർ വൈദിക സൂക്തങ്ങൾ മുറതെറ്റിയിടാതെ സ്വരമായി തന്നെ ഉലകത്തില്ലെല്ലാം അനുജനും നിത്യം തിരഞ്ഞെടുത്തതാം സ്വകീയ മാർഗങ്ങളുള്ള സാധു സാധു ഇവരും ഈ വിധമായി താൻ വിഭജിച്ചിടാം ഇത് രണ്ടായി തന്നെ സ്വകീയ ലാഭത്തെ പൊതിക്കുന്ന ജനം സ്വയം ഭരിക്കുന്നു അസാധു മാർഗത്തെ അത് പിന്നൊരിക്കലും പോകരുതെന്ന അഭിപ്രായത്തിൽ താൻ ഉറച്ചു നിന്നീടും പ്രതിഷേധമില്ലാതുറച്ചുപോയെന്നാൽ പ്രവൃത്തിയില്ലായൊന്നും അതിനെ മാറ്റിടാ പെരുത്തമാത്സര്യം ഭഗദൂർവൃത്തിയും പരസ്പരം ദേഷ്യം വരൂ ഇവ വരുത്തുന്ന നശിച്ച ചാതുർവർണ്ണിം മദ്വൈ അവൈദികം താൻ നശിപ്പിക്കും നമ്മേ അസാധുവാമതും തനതാലുള്ളതാം പെരുത്ത സ്വാർത്ഥത്താൽ പുരോഹിതന്മാരും വിജയികളായി ഇവർ മിനഞ്ഞെടുത്തതാം ചാതുർവർണ്ണം ഇതേ ഭാവങ്ങളെ തിർത്തിയ എന്നാലും ഇതുതാൻ ഇതു തനതായി ഉറപ്പിച്ചു നിങ്ങൾ ശ്രുതിസ്മൃതികളും ഇതിഹാസങ്ങളും ഉപപുരാണവും പുരാണശാസ്ത്രവും അലങ്കാര നാഠ്യംകഥനം എന്നതും ദുഷിച്ചാതാ വർണ്ണവ്യവസ്ഥ മൂലമായി സനാതനധർമ്മനിസരായുള്ള സഹചരിൽ ഇത് നിറഞ്ഞു നിൽക്കുന്നു പെരുത്ത രോഗമാണിത് ധർമ്മത്തിനെ പൊടുന്നനെ തന്നെ നശിപ്പിക്കും ദൃഢം ഇത് മാരാരോഗം മതിമൻ ചിന്തിക്കൂ ഇതിൽ ഭഗ്നരായോർ സനാതനമായ മഹിതധർമ്മത്തെ അറിയുന്നതിൽ അതുല്യനായുള്ള ജഗന്നിയന്താവ് അധികമായെല്ലാ ജനത്തിലും ഉണ്ട് അത് സദാവാഴും മനുജരൊക്കെയും ഒരു ജാതി തന്നെ മനസ്സിലായത് സകലതും താനണുവും മന്യതല്ലെന്ന അറിവു നേടണം നരനായുള്ളവൻ തനിക്ക് നന്മകൾ വരുത്തുമെങ്കിലും തരത്തിൽ അന്യന്യ സുഖം വരുത്തലാതനിക്കും മന്യനും ഒരുപോലെ തന്നെ തനതായുള്ളതാണിത് സനാതനം അതുതാൻ ധർമ്മവും സമത്വബോധവും അതു തത സനാതന മതമെന്നു ചൊല്ലും ചതുർവ്യവസ്ഥയിൽ ഉഴലുന്ന നിങ്ങൾ സനാതനധർമ്മം മറക്കുന്നെപ്പോഴും ഇതിയെ പറഞ്ഞിട്ട് ഗുരുവും ചൊന്നിത ഇനി പറയുകയും ഇവരുടെ ജാതി ശരിക്കും ഗംഭീര്യസ്വരത്തിലായി തന്നെ പറഞ്ഞു വൈദികരി ഇവരെല്ലാം തന്നെ ശരിക്കും ബ്രാഹ്മണകുമാരനാകുന്നു ശമനശീലരാം ഗുരുവും മോതിനാൽ പരമാർത്ഥമല്ല പറഞ്ഞത് നിങ്ങൾ പറയരെന്നുള്ള കുലത്തിലുള്ളതാം കുമാരരാണിവർ ധരിക്ക സർവജ്ഞ അധമരെന്നുള്ള പരനാമത്താൽ ഇതുപോലുള്ളതാം മരുമക്കളെ അടിമകളായി കരുതുന്നു നിങ്ങൾ അധർമ്മമെന്തുള്ളൂ ഇതിൽ പരം ലോകെ ഇവരെ യുദ്ധരിച്ച് എടുത്തിയിടുന്നാകിൽ ലിഹത്തിൽ താൻ സ്വർഗം മനുജനില്ലന്യം ഇതി കഥിതമാം ഗുരുക്തി കേട്ടിട്ട് ഇരുന്ന വൈദികൻ പ്രണമിച്ച ഭക്തിയായി മുതൽക്കു ഞാൻ ജഗത്തിലുള്ളതാം സഹജരെല്ലാരും ഒരു ഓരു ജാതി എന്ന് പറഞ്ഞിടും ഗുരു. പ്രവൃത്തി തന്നിലും ഇതുതാൻ കാട്ടിയിടും അനുഗ്രഹിക്കണം പെരുത്ത വൈദിക കുലജാതനെന്ന പെരുമയും ഇനിയൊരിക്കലുമില്ല. മനുജരെല്ലാരും ഒരു ജാതിയെന്ന മഹിതമാം തവകഥിതമാം നാമം മഹാമതേ ഗുരു. ധരിച്ചുകൊണ്ടു ഞാൻ മടങ്ങുന്നു വീണ്ടും വരുവൻ മേലിലും. മഹത്വമുള്ളതാം സമാജമാര്യമാം പ്രസിദ്ധി പറ്റിയ പഴയ സംഭവം പ്രചാരകനായ സദാനന്ദൻ താനും പരം പ്രചരിപ്പിച്ചിടുന്നിതാദർശം പരമതത്വം മാമാര്യമാർഗത്തിന് പരപ്പിൽ ദാനവേ നടത്തിയിടുന്നവൻ പെരിയ വൈരാഗി പ്രസരിപ്പുള്ളവൻ മഹത്വമുള്ള ഹിന്ദുമതത്തിന്റെ ദീപി മഹിയില്ലല്ലാടവും വരത്തും ഭാസ്കൻ മതഭ്രംശം വരും ജനത്തിന് വീണ്ടും മഹിതം ഹിന്ദുമതത്തിന്റെ ആദർശങ്ങൾ മനോഹരമായി പറഞ്ഞു ബോധിപ്പിച്ചിട്ടവരെ വീണ്ടും യേശുധർമ്മത്തിലായി വരുത്തുന്ന മഹാഭാരതോർവിക്കെ താൻ മഹത്വം ചാർദ്ദിച്ചു പുലർത്തുന്ന കാലം മതകൃതരെന്ന് ദൂരത്തായ കറ്റി നിർത്തുന്നു. സമുന്നതരായുള്ളോരെയും അവരെ ഉദ്ധരിച്ചവർക്കേറ്റം ഗുണം വരുത്തിയിടാനായി പ്രവർത്തിക്കും മഹാൻ മനീയ മഹനീയ വീരഗംഭീരവും ഭാവുകൻ ഒരു ദിനമെത്തി ശിവഗിരി തന്നിൽ ഒരു തപസ്വിയാം ഗുരുവരൻ തന്നെ വിരവിൽ കണ്ടിട്ടു പ്രണാമവും ചെയ്തോ ശുദ്ധ സദ്ബുദ്ധി അറിഞ്ഞു പണ്ടേ താൻ ഒരു നോക്കു കാണാൻ കൊതിക്കയായിരുന്നു. അതിഭാഗ്യമിന്നു ലഭിച്ചു സദ്ഗുരോ അതിരറ്റ സുഖമതിനാൽ വന്നിത് വളരെ നാളായി അധകൃതോദ്ധാരണമാം മാർഗങ്ങൾ തുടരുന്നതങ്ങുതാൻ സമുദ്ധാരനാം ആരാധ്യമൂർത്തേ ഭവത് സമസ്തകർമ്മവും സബലമായി തീർന്നു സാരസമാസ സരസരായുള്ള അധകൃതർ തന്നെ സമുദ്ധരിക്കയാൽ ആരാധ്യയായി തീർന്നു അവർണർക്കാശ്വാസമേകുന്ന സ്വാമിജി. പെരുത്താനുഗ്രഹം അവർക്ക് നൽകുന്നു. ഇവർക്ക് താനെല്ലാ വിദ്യാവിത്തമതും ലഭിക്കുന്നതിനായി പ്രയത്നിക്കും ഭവാൻ. അമർത്യ വിഗ്രഹ പ്രണമിക്കുന്നു ഞാൻ അരയ്ക്ക് ചുറ്റുമായി മറച്ചതാം തുണിക്കഷണം മാത്രമേ ഇവർക്കുള്ളൂ വസ്ത്രം. നിത്തരം വേക്കൂത്തു കാണുന്ന നേരത്ത് കൃത്തടമേറ്റം വിടയ്ക്കുന്നു ഗുരോഘട്ടം കണക്കേ അടിമപ്പണികളാൽ നട്ടം വരുത്തുന്നു. ക്ലേശിക്കാതായവർ ഇഷ്ടത്തിൽ ഇത്തരക്കാരെ കരയറ്റുവാൻ കട്ടിച്ചു വന്നു ഞാൻ കാരുണ്യവാരിതേ. ആനന്ദമായിട്ട് അനുഗ്രഹമേകണം കാരുണ്യവാരിതേ. ആത്മാനുഭൂതിയാൽ ജാതിജനിതമാപത്തു നീക്കിയിടാൻ ജാതാനുമോദാൽ അനുഗ്രഹമേകണം. തൊടിയിലും തീണ്ടലും പുരത്തയിത്തവും ഇതുപോലെ പല അനാചാരങ്ങളും കളഞ്ഞിട്ടു നാട് നലമാക്കിയിടുവാൻ നഗക്കാമ്പിൽ നിത്യം നിനച്ചു കൊണ്ടാണ് ഉരത്താര്യമാം സമാജവൃത്തിയും ഉത്തരോത്തരം വിളങ്ങട്ടെ മേലിലും ഗുരുവമാശ്രദ്ധാനന്ദയതീന്ദ്രനും ഗുണം വരുമാറു പറഞ്ഞു നിർത്തിനാൻ ഗുരുവേ വന്ദിച്ചു വിനയാൻവിതനായി ഗമിച്ചു ശ്രദ്ധയിൽ ആനന്ദിക്കും യതി. ഇതുപോലെ എത്രയോ മഹാന്മാർ വന്ന് ഇതിഹാസ പുമാനുടെ മഹത്വങ്ങൾ ഇനിമയിൽ കണ്ടു ഗമിച്ചതാം സ്ഥലം. ഇതുപോലൊന്നുമേ പരമായി കാണീല. ഗുരുദേവൻ തന്റെ തപോബലം തന്നെ ഗുണമെത്തിക്കുന്നു പെരുകുവാൻ വഴി. ഒരു ദിക്കിൽ പോലും സ്ഥിരവാദത്തിനൊരിക്കലും അങ്ങു വഴങ്ങത്തുമില്ല. പല സ്ഥലത്തായി ഗുരു ചമച്ചതാം പല ക്ഷേത്രങ്ങളും ജനനിമിടമായി. സ്വാതന്ത്ര്യമായിട്ട് സ്വകീയ കൃത്യങ്ങൾ സ്വയം അനുഷ്ഠിക്കാനും അരുതാതാകുന്നു. അതിനാൽ മറ്റൊരു സ്ഥലം തിരകയായി അതിന്നു തന്നെയായി പുറപ്പെടുകയായി വടക്കോട്ടു തന്നെ ഗമിച്ചു സദ്ഗുരു വരൻ എന്നങ്ങനെ തുടർന്നു യാത്രയും പെരുമയേറുന്ന സ്ഥലമാം കാർത്തികപ്പള്ളി ചേർത്തല. ഇവ പല സ്ഥലങ്ങളണഞ്ഞ ദേവനെന്നറിഞ്ഞു ഭക്തജനം നിറഞ്ഞു തിങ്ങിയടുത്തു വന്നിത് നിലത്തിരുന്നു ഗുരുവേ പ്രാർത്ഥിച്ചു ഗുരുവരൻ തന്റെ മഹത്വജന്മത്താൽ ഗുരുതരം മോദം ഭവിച്ചു ഞങ്ങൾ. ജനങ്ങൾക്കും ഐക്യജാതി എന്നകത്തി നിർത്തിയതാം. മനുജർക്ക് തുണയവിടുന്നു ദാനം, മനസ്സിനൊത്തുള്ള തുണിയും മുഴുക്കാനും മഹത്വമാം വിദ്യ പഠിപ്പതിനായും വിലക്കിടും വഴി തുറപ്പിച്ചു തന്നു. വിളക്കായി ഞങ്ങളെ ഹൃദയദീപമായി വിശുദ്ധ ജീവിതം പഠിപ്പിച്ച് തന്നു. വിമല ജീവിതം അനുഷ്ഠിപ്പതിനായി വിവേകാളമരുളി സർവജ്ഞൻ. മനുജരെല്ലാരും ഒരു ജാതി എന്ന മഹിത സന്ദേശം പറഞ്ഞു തന്നങ്ങൂ. മതകലഹങ്ങൾ തുടർന്നിടാതാകാൻ മതമൊന്നു തന്നെ മനുജനെന്നോതി മഹാജയനാകും മുനിവര. അങ്ങേ മഹത്വയാത്രയും അവിടേക്കാകുന്നു. മതിയിൽ ഞങ്ങളിൽ കരുണ തോന്നിയങ്ങരുളി ചെയ്താലും ഗ്രഹിക്കേണമതും പരമഭക്തരാം സ്വജനവാക്യങ്ങൾ പരിചോടുകേട്ടു പറഞ്ഞു സദ്ഗുരു.